For the glory of the Lord to be brought upon us today through the ministering of the word.
വചനത്തിന്റെ ശുശ്രൂഷയിൽ കൂടെ കർത്താവിന്റെ മഹത്വം ഇന്ന് നമ്മുടെ മേൽ വരുവാനിടയാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ മുഴുവൻ ഞാൻ കാലാവസ്ഥയ്ക്ക് സ്വല്പം അധീനനായി പോയി. ശരിക്കും പറഞ്ഞാൽ അത് കാലാവസ്ഥയ്ക്ക് അധീനമായിരുന്നില്ല, എന്നാൽ അതൊരു പരിശോധനയായിരുന്നു. ഒരു ശാരീരികമായ ദേഹപരിശോധന എനിക്കെടുക്കേണ്ടതായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ആശുപത്രിയിലായിരുന്നുവെന്ന് നിങ്ങൾ കേട്ടത് അതുതന്നെയായിരുന്നു. അതിനാൽ എനിക്കെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നദി മറികടക്കേണ്ടതായിട്ട് വരേണ്ടിയിരുന്നില്ല. അത് മേലെയും താഴെയുമുള്ള ആമാശയപരമായ പരിശോധനകളായിട്ട് അതിനുവേണ്ടി അവർക്ക് എപ്പോഴും വന്ന എക്സ്റേ വീണ്ടും എടുക്കേണ്ടതായിട്ട് വന്നിരുന്നു. നാം വിദേശങ്ങളിൽ മതപ്രചാരണങ്ങൾ നടത്തുന്നുവെങ്കിൽ എല്ലാ 6 മാസങ്ങൾക്ക് ശേഷവും അത് എടുക്കുന്നതിന് കടപ്പെട്ടിരിക്കുന്നു. സഹോദരൻ റോബർട്ട്സും മറ്റുള്ളവരുമെല്ലാം 6 മാസങ്ങൾക്ക് ശേഷവും ആ പരിശോധന എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ 4 വർഷങ്ങളായിട്ട് ഞാൻ ഒരു പരിശോധന നടത്തിയിരുന്നില്ല. ഞാൻ ആവണക്കണ്ണ ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരു കാര്യമാണ് എനിക്ക് കൂടുതൽ പ്രയാസമായിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് യാതൊന്നും അവർക്ക് തരാൻ കഴിയുകയില്ല എന്ന് അവർ പറഞ്ഞു. അതിനാൽ അവർ ഈ ഔഷധം എനിക്ക് തരുമ്പോൾ എനിക്ക് തീരെ സുഖമില്ലാതെയാകുന്നു. ഈ ഔഷധം എന്നെ എപ്രകാരം സുഖമില്ലാതെയാക്കുന്നുവെന്ന് ഞാൻ എന്റെ ജീവകഥയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അതിനാൽ ഇതെടുക്കുന്നത് ഞാൻ തീരെ വെറുക്കുന്നു. എന്റെ കൃപാലുവായ ഡോക്ടർ സുഹൃത്തിനോട് ഇതിന് പകരമായ മറ്റൊന്നുമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതിന് അദ്ദേഹം, സഹോദരൻ ബ്രഹാം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഓ, ഈ മഹിള അവിടേക്ക് കടന്നു വന്നപ്പോൾ ഞാനിത് വലുതാക്കി പറയുകയാണെന്ന് തോന്നിയേക്കാം, എന്നാൽ അത് ഒരുതരം ദ്രാവകം പോലെ കാണപ്പെട്ടു. ഞാൻ ഇത്രയും അധികം ഒരിക്കലും കണ്ടിരുന്നില്ല. ഞാൻ എന്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു. എന്നാൽ അവസാനം ഞാനത് കഴിച്ചു. അങ്ങനെ ഞാൻ കടന്നുപോയ സകല പരീക്ഷകളിലും ഒരു സമ്പൂർണമായ പരിശോധനയ്ക്ക് അവൻ എന്നെ ഇടയാക്കിയതിൽ ഞാൻ കർത്താവിന് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിൽ 100% പാസ്സായിട്ട് ലോകത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന എവിടെയും ഇപ്പോൾ എനിക്ക് പോകാൻ കഴിയും. എന്നെ പരിശോധിച്ചത് ലൂയിവിലയിലുള്ള 3 വിദഗ്ധ ഡോക്ടർമാരായിരുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു. എനിക്ക് കുറഞ്ഞപക്ഷം 10% വൈകല്യമുണ്ടായിരിക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതിനവർ പറഞ്ഞു, നിങ്ങൾക്കൊരംശം പോലും വൈകല്യമില്ല, നിങ്ങൾ എല്ലാ രീതിയിലും പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാകുന്നു. ഞാൻ അതിനുവേണ്ടി ദൈവത്തോട് അത്രമാത്രം നന്ദിയുള്ളവനാകുന്നു. നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ നിന്ന് മാത്രമല്ലാതെ മറ്റാരുടെ അടുക്കൽ നിന്ന് ഇത് പ്രകാരമായിരിക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രക്തപ്രവാഹമെല്ലാം നിങ്ങളെ ഒരു ചെറുപ്പക്കാരനായി കാണിക്കുന്നു. കൂടാതെ രക്തകോശങ്ങൾ ഇതുവരെയും പൊട്ടുകയോ മറ്റെന്തെങ്കിലും സംഭവിക്കുകയോ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങളൊരു വളരെ നല്ല അവസ്ഥയിലാകുന്നു. കൊള്ളാം, എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ദൈവരാജ്യത്തെക്കുറിച്ച് അവിടെയുള്ള സകല ഡോക്ടർമാരോടും നഴ്സുമാരോടും സംസാരിക്കുന്നതിനും സാക്ഷീകരിക്കുന്നതിനുമുള്ള സൌഭാഗ്യം എനിക്കുണ്ടായി. അവരിൽ ഒരു ഡോക്ടർ ഇന്ന് രാവിലെ സമയം ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ ലോകത്തിൽ ഇന്നും നല്ല മനുഷ്യരുണ്ടെന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവർ അത്രമാത്രം യഥാർത്ഥ പുരുഷന്മാരായിട്ട് ഒരു ദേഹസുഖ പരിശോധനയ്ക്കായി 5 ദിവസങ്ങൾ എടുക്കുകയും അവയിൽ ഓരോന്നിനും ഒരുപക്ഷെ 200-300 ഡോളറുകൾ ചിലവുണ്ടായിരുന്നു കാണും. എന്നാൽ ഞാൻ അതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കർത്താവിന്റെ സേവനത്തിനായി ഇത് ഞങ്ങളുടെ സംഭാവനയാകുന്നു. അതെ, നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് കടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളെ ലജ്ജിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി എന്നുപോലും അവർ പറഞ്ഞു. കൂടാതെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു വികാരാവേശപരമായ ഒരു സംഗതിയെ ഞങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കാണുന്നു എന്ന് പറഞ്ഞു. കൊള്ളാം, എന്തെങ്കിലും പ്രത്യേകമായതാണോ അത് കാണപ്പെടുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അതിനദ്ദേഹം പറഞ്ഞു, പുറമേ നിങ്ങൾ പയാശങ്ങളോടുകൂടി പ്രയാസപ്പെട്ടോ കാണപ്പെടുന്നില്ല, എന്നാൽ അകമേ ഒരു സംഭ്രമമുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു നിമിഷം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ അവരോട് ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് അവർക്ക് മറ്റൊരു വിഷയമായിരുന്നു. അതിനെക്കുറിച്ച് അവർക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ബൈബിളിനെ കുറിച്ച് അവരോട് പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ദിവസം കർത്താവ് എനിക്ക് തന്ന ദർശനത്തെ കുറിച്ചുകൂടി പറഞ്ഞപ്പോൾ അവർ ശിശുക്കളെ പോലെ കരയാൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. നിങ്ങൾ എന്നെ ഒരു മതഭ്രാന്തനായോ മറ്റെന്തെങ്കിലുമായോ പരിഗണിക്കയില്ല എന്ന് ഞാൻ ആശിക്കുന്നതായി അവരോട് പറഞ്ഞു. സഹോദരൻ ബ്രഹാം യാതൊരു കാരണവശാലും ഇല്ല എന്നും ഞാൻ സമ്പൂർണ്ണ ഹൃദയത്തോടെ അത് വിശ്വസിക്കുന്നുവെന്നും അവർ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിത് പഠിക്കുന്നതിനായി യാതൊരു സ്കൂളുകളിലും പോയിട്ടില്ല. ഇത് സർവശക്തനായ ദൈവത്തിങ്കൽ നിന്ന് വരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ലൂയിവിലയിൽ അവർക്ക് ഏറ്റവും നല്ല ഡോക്ടർമാരിൽ 3 പ്രമുഖരായ ചികിത്സകരായിരുന്നു. അങ്ങനെ ഇതിനുവേണ്ടി ഞാൻ വളരെ സന്തോഷവാനായിരിക്കുകയും ഒരുപക്ഷെ കർത്താവ് കുറച്ച് വിത്തുകളെ അവിടെ വിതയ്ക്കുവാൻ ഇടയാക്കുകയുമാണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഓരോ നേഴ്സുമാരോട് ഞാൻ സംസാരിച്ചു. ഒരു ദിവസം എക്സ്റേ മുറിയിൽ നിന്നും ഞാൻ വരുമ്പോൾ ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീയെ കാണുവാനിടയായി. അവർ അത്രമാത്രം രോഗിയായിരുന്നു. ഞാൻ അവരുടെ അടുക്കൽ എത്തുന്നത് വരെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അവർ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. സഹോദരി, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ഊവ ശ്രീമാൻ, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഞാനൊരു സഭയിൽ അംഗമാകുന്നു എന്നവൾ പറഞ്ഞു. ഞാനത് സ്വല്പം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ, വാസ്തവമായും ക്രിസ്ത്യാനിയാണോ എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. അതായത്, നിങ്ങൾ ഈ ജീവിത സമുദ്രം മറികടന്ന് മറികരയിൽ എത്തുമ്പോൾ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ വാസ്തവമായും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതെ ശ്രീമാൻ, ഉണ്ട്. എങ്കിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ അനുഗ്രഹിക്കട്ടെ. കാറ്റ് ഏത് രീതിയിൽ അടിച്ചാലും അത് കാര്യമല്ല. അത് ഇപ്രകാരം പോകുന്നിടത്തോളം നിങ്ങൾ ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ നാം നോക്കുകയാണെങ്കിൽ ലോകത്തിൽ വളരെയധികം നല്ല ജനങ്ങൾ ഇപ്പോഴും അവശേഷിച്ചിട്ടുള്ളതായി കാണാം. ഇന്ന് ഞാൻ ഒരു ദർശനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് നിങ്ങളോട് പറയുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ വചനത്തിൽ നിന്നും കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വചനം വളരെ അത്യന്താപേക്ഷിതവും ഏറ്റവും സർവപ്രധാനവുമായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചാർലി കോക്സിനെ എന്റെ സ്നേഹിതനായ സഹോദരനോടൊപ്പം നിൽക്കുന്നത് കാണുന്നതിൽ സന്തോഷിക്കുന്നു. അതെ, അത് സഹോദരൻ ജെഫ്രീസ് ആകുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൂടാതെ ജോർജിയയിൽ നിന്നും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിലയേറിയ സഹോദരന്മാർ ഇവിടെ ഉണ്ടായിരിക്കുന്നു. എന്റെ ഉറ്റ സുഹൃത്തായ ബിൽ ഇവിടെ ഇരിക്കുന്നു. ഇന്ന് രാവിലെ സമയം ജോർജിയയിൽ നിന്നും സഹോദരന്മാർ ഇവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ജനങ്ങളാണ് എനിക്ക് മേൽക്കൊപ്പായം നൽകിയത്. നിങ്ങൾക്കറിയാമോ, അത് ഞാൻ ധരിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ലതായി ഒന്നാകുന്നു. അത് വളരെ നന്നായി തോന്നുകയും വാസ്തവമായും വളരെ നല്ലതാകുന്നു. നിങ്ങൾക്കതെനിക്ക് വളരെയധികം അർത്ഥമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചിരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അതെനിക്ക് എത്രമാത്രം അർത്ഥമാക്കിയിരിക്കുന്നുവെന്ന്, ഞാൻ എന്തുകൊണ്ടാണ് വിചാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനിടയാകും. ഇപ്പോൾ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇതിനു മുമ്പായിരുന്നതിലും കൂടുതൽ കഠിനമായി ആഞ്ഞു പോരാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ ഇന്ന് മരിച്ചു പോയെന്നിരിക്കാം, അത് നിങ്ങൾക്കറിയില്ല. എന്റെ ഹൃദയ ചലന രേഖകളും 16 വ്യത്യസ്തമായ എക്സ്റേകളും ഒരു സമ്പൂർണമായ ദേഹസുഖ പരിശോധനയും ഈ ഭൂമിയിലുള്ള മറ്റേതൊരു സാധാരണപ്പെട്ട വ്യക്തിയെ പോലെ കാണിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ നന്ദിയുള്ളവനാകുന്നു. എന്നാൽ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെയും ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനും കൃതജ്ഞതയുള്ളവനുമായിരിക്കുകയും അവൻ തന്റെ ശുശ്രൂഷയിൽ ഇപ്പോഴും എന്നെ സൂക്ഷിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയും കുറച്ചു നേരം മുമ്പ് അവൻ എന്നെ കാണിച്ചത് എന്നെ അത്രമാത്രം സന്തോഷവാനാക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ദുചിതമായിരിക്കുന്നില്ലേ? നമ്മുടെ വിലയേറിയ സഹോദരനായ സഹോദരൻ നെവിൽ ഒരു നിസ്വാർത്ഥനായ സഹോദരനാകുന്നു. കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം കൊണ്ടുവന്ന കുപ്പിയിലെ എണ്ണ എന്ന അത്ഭുതകരമായ സന്ദേശത്തെ നിങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ അത് ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രമുഖമായ ഒരു സന്ദേശമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ദൈവം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഈ കുഞ്ഞാടിന്റെ കൂട്ടത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് സഹോദരൻ നെവിലിൽ കൂടെ കൊണ്ടുവന്നത്. ഇപ്പോൾ കർത്താവിന് പ്രസാദകരവും കൂടാതെ സഭയ്ക്കും സഹോദരൻ നെവിലിനും ഇഷ്ടമെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ വീണ്ടും പ്രസംഗിക്കുന്നതിനും ഞായറാഴ്ച രാത്രി തൊട്ട് ബുധനാഴ്ച രാത്രിയും അടുത്ത ഞായറാഴ്ചയും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതായ ഒരു പ്രത്യേക വിഷയത്തെ തുടർച്ചയായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആശുപത്രിയിൽ താമസിക്കുകയല്ലായിരുന്നു. എന്നാൽ അവരെന്നോട് അത്രമാത്രം നന്മയുള്ളവരായിട്ട് ആശുപത്രിയിലെ മുറി എനിക്കതിന്റെ മൂന്നിലൊന്ന് വിലക്ക് തന്നു. അതിനാൽ ഞാൻ എന്റെ ബൈബിളുകളും പുസ്തകങ്ങളും കൊണ്ടുവന്ന് കിടക്കയിൽ എന്റെ ചുറ്റുമായി നിർത്തുകയും ഈ ആവണക്കെണ്ണ അവർ കൊണ്ടുവരുന്നത് വരെ എനിക്ക് വാസ്തവമായും ഒരു നല്ല സമയമായിരുന്നു. എന്നാൽ അത് കൊണ്ടുവന്നപ്പോൾ എന്റെ നല്ല സമയം തീരുകയും ഞാൻ പിന്നെ അവസാനിക്കുകയും ചെയ്തു പോയി. എന്നാൽ സഹോദരൻ പാറ്റ്, വാസ്തവമായും എനിക്ക് സുഖമില്ലായിരുന്നു. ഈ ഔഷധത്തെ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ആദ്യത്തെ മൂന്ന് നാല് ദിവസം എനിക്ക് നല്ല സമയമായിരുന്നു. ഞാൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം പഠിക്കുകയായിരുന്നു. അത് സഭയെ തമ്മിൽ ഉറപ്പിക്കുന്നതാകുന്നു. ഇതൊരു മനോഹരമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പോകുന്നതായ ഒരു സഭ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയുള്ള നിങ്ങളുടെ കർത്തവ്യ സ്ഥാനത്ത് നിൽക്കുക. എന്നാൽ നിങ്ങൾക്കൊരു സഭയില്ലെങ്കിൽ ഇന്ന് രാത്രിയിലും ബുധനാഴ്ച രാത്രിയിലും ഞായറാഴ്ച രാത്രിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം വരാൻ
കഴിയും.
ഇന്ന് രാത്രിയിൽ ഞാൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാം അധ്യായവും ബുധനാഴ്ച രാത്രിയിൽ രണ്ടാം അധ്യായവും ഞായറാഴ്ച മൂന്നാം അധ്യായവും സഭയെ ക്രമത്തിലാക്കുന്നതിനായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഇത് സഭയെ അതിന്റെ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയാണ്. ഇത് സഭയുടെ ഉന്നതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്രഹാം കൊടാരത്തിലേക്ക് വരുന്നവരോട് ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങളിൽ ചില പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് യോഗങ്ങളുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ഈ സഹോദരന് സെലസ്ബർഗിലും അതുപോലെ വ്യത്യസ്തമായ പല യോഗങ്ങളുമുണ്ട്. എന്നാൽ നോക്കൂ, ഇത് ഉണർവിന്റെ യോഗങ്ങളാണ്. നിങ്ങൾ ഇതിൽ സംബന്ധിക്കുക. ഇവർ ക്രിസ്തുവിന്റെ ദാസന്മാരും യൗവനക്കാരും പുറത്തു വന്ന് ഈ വിടവിൽ നിൽക്കുന്നവരുമാകുന്നു. അവരുടെ സ്വന്തം സഭകൾ തന്നെ സത്യത്തെ നിഷേധിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളെയും ചെയ്തപ്പോൾ അവർ അതിൽ നിന്നും നേരെ പുറത്തേക്ക് നടന്നിറങ്ങി. ദൈവം അവരെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നു. അതെ ശ്രീമാൻ, ഞാൻ ഈ വ്യക്തിയെ പ്രശംസിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനും കാഴ്ചയ്ക്ക് സുന്ദരനും സ്നേഹമേറിയ ഒരു ഭാര്യയും കുഞ്ഞുങ്ങളുമുള്ള വ്യക്തിയാകുന്നു. കൂടാതെ സഹോദരൻ ജൂനിയർ ജാക്സന്റെ കുറച്ച് യോഗങ്ങൾ അവിടെയായിട്ടുണ്ട്. അദ്ദേഹവും ഒരത്ഭുതവാനായ മനുഷ്യനും ദൈവത്തിന്റെ അത്ഭുത കൃപയുടെ പ്രശംസാർഹമായ സമ്മാനവുമാകുന്നു. അവർക്ക് നിങ്ങളുടെ സഭകളിൽ ഉണർവിയോഗങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ അവരോടൊപ്പം പോകുക. അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. കാരണം നിങ്ങൾക്കറിയില്ല, ഒരു പാപിയായ വ്യക്തി വേദിയിലേക്ക് വരുവാനിടയാകുകയും അവനെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ നിങ്ങൾ സ്വാധീനമാക്കപ്പെടുകയും ചെയ്യാനിടയായേക്കാം. അത് മറുഭാഗത്ത് നിങ്ങൾക്കൊരു മഹത്തായ പ്രതിഫലമായിരിക്കും. ഇത് നാം സഭയായി മുമ്പോട്ട് പോകുമ്പോൾ ഈ കൂടാരത്തിൽ സഭയെ ക്രമത്തിലാക്കുന്നതിനു വേണ്ടി സഹായിക്കുന്ന അധ്യയനമാകുന്നു. ഇപ്പോൾ ഞാൻ എന്റെ വാച്ച് കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് വേണ്ടി ശ്രദ്ധിച്ചുകൊള്ളുക. ഡോക്ടറിന്റെ പക്കൽ ഒരെണ്ണമുണ്ടെന്ന് എന്നെ കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദര, ഇതിനുവേണ്ടി അധികം വില എന്നോട് ചോദിക്കയില്ലേ? ശരി, എങ്കിൽ അത് കൊള്ളാം. ഇതിന്റെ തുടക്കം തന്നെ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ അതെയോ? എങ്കിൽ ഡോക്ക്, ഈ ക്ലോക്ക് കുറച്ചുകൂടി നന്നായി മേലോട്ട്
നീങ്ങിക്കാണും.
അദ്ദേഹം തന്റെ ജന്മദിവസം എനിക്ക് നന്നായി തോന്നുന്നതിന് 10 നാണയങ്ങൾ എടുത്തു വെച്ചിരുന്നു. കാരണം അദ്ദേഹത്തിനും എനിക്കും തമ്മിൽ 2-3 വർഷങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്റെ വഴിയിൽ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഓ, അതെനിക്ക് ഒരു അംശം പോലും വ്യത്യാസമുണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഞാൻ അധിക നേരം സംസാരിക്കുകയില്ല. ഇപ്പോൾ അപരിചിതരായവർ നമ്മുടെ മധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചെറിയ കൂടാരത്തിൽ അത്രമാത്രം സ്വാഗതമുണ്ട്. ഞങ്ങൾക്ക് അത്ര വലിയ കെട്ടിടമൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളുടെ പദ്ധതിയിൽ ഒന്ന് നിർമ്മിക്കുന്നതിനായിട്ടുണ്ട്. അത് ഈ വലിയ കെട്ടിടമല്ല. ഇപ്പോഴുള്ള ഇത് തീരെ പഴകി പൊളിഞ്ഞതായിരിക്കുന്നു. ഞങ്ങൾ ഉടനെ തന്നെ സുഖപ്രദമായ ചെറിയ സഭ നിർമ്മിക്കുന്നതാണ്. കർത്താവ് അതിന് നമ്മെ അനുവദിക്കും. നിങ്ങളിൽ വളരെ പേർ അതിനുവേണ്ടി പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ തീർച്ചയായും വിലമതിക്കുന്നു. ഇന്ന് രാവിലെ സമയം നിങ്ങൾ എന്നോടൊപ്പം വായിക്കുന്നതിന് വേണ്ടി 1 ശമൂവേലിന്റെ 8 അധ്യായത്തിലേക്ക് തിരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 19 വാക്യത്തിൽ നിന്ന് തുടങ്ങി 19-20 വാക്യങ്ങൾ ഒരു വിഷയത്തിന്റെ പശ്ചാത്തലത്തിനായി
എടുക്കാം.
ഇപ്പോൾ നാം ആ ഭാഗത്തെ എടുത്ത് വായിച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ ആരുടെ പക്കലെങ്കിലും ഒരു അപേക്ഷയുണ്ടെങ്കിൽ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറയുക. 2-3 ആഴ്ചകൾക്ക് മുമ്പുള്ള എന്റെ അവസാനത്തെ യോഗത്തിലാണെന്ന് ഞാൻ പറയാം. അത് വിട്ടുകളയാം. ഇപ്പോൾ നിങ്ങൾ മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചട്ടാക്വയിലെ യോഗങ്ങൾ 6-ാം തീയതി തുടങ്ങുന്നതാണ്. നാം ഒഹയോവിലെ മിഡിൽ ടൌണിൽ ഒരു മഹത്തായ സമയത്ത് പ്രതീക്ഷിക്കുന്നു. അവധിയുള്ളവരായിട്ടുള്ളവർ അതിനായി കടന്നു വരിക. നദിക്കരയിലുള്ള ഈ വലിയ കൂടാരത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പ്രാസംഗികരെ കേൾക്കാൻ കഴിയും. നദിയുടെ തീരത്തായി എല്ലാ ദിവസവും രാവിലെയും ദിവസവും രാത്രിയിലും പ്രാസംഗികർ പ്രസംഗിക്കുകയും അവരെല്ലാവരും കൂടി ഒരു വലിയ കൂട്ടമായി കൂടുകയും ചെയ്യുന്നതാണ്. ഇത് സിൽവർ ഹിൽസിൽ വെച്ചുള്ളതിലും വലിയ കൂടാര സമ്മേളനമാകുന്നു. അവിടെ നമുക്ക് 8,000-10,000 ഇടയ്ക്ക് ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയും. അങ്ങനെ അതെല്ലായ്പ്പോഴും തിങ്ങി നിറഞ്ഞിട്ട് നമുക്ക് ഒഹായോയിൽ ഒരു വലിയ മഹത്തായ സമയമുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ വൃദ്ധനായ സഹോദരൻ കെട്ടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പോയിരുന്നു. 3 ആഴ്ചകൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഡോക്ടർ അദ്ദേഹത്തിന് 24 മണിക്കൂർ ജീവിക്കുന്നതിനായി നൽകിയിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് ചുറ്റുമായി നടക്കുന്നു. അദ്ദേഹം ഒരു തിരുവെഴുത്ത് ഉദ്ധരിക്കുകയും അദ്ദേഹത്തിന്റെ പാടാൻ കഴിയാത്ത ഒരു പാട്ട് പാടുകയും ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് അദ്ദേഹത്തെ നോക്കിയപ്പോൾ ഒരു കമ്പളിപ്പുതപ്പ് അദ്ദേഹത്തിന്റെ മേലിട്ടിരുന്നു. ഞാൻ നേരം വിളക്കുന്നതിന് മുമ്പ് 3-4 മണിക്കൂർ മുമ്പ് പോയിരുന്നു. അതിനാൽ എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഉടലിൽ ക്യാൻസർ രോഗമായിട്ട് ആ ദിവസം തന്നെ മരിച്ചു പോകുമെന്ന് അവർ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിയായ ആ വിലയേറിയ ഭാര്യ ഒരു ദിവസം 50 സെന്റ്സിന് തുണി കഴുകിയിരുന്നു. അത് തന്നെ പുലരുന്നതിന് മുമ്പ് തുടങ്ങി രാത്രി കഴിയുന്നതുവരെ തന്റെ ഭർത്താവിനെ ഒരു പ്രാസംഗികനായിട്ട് വിടുന്നതിന് വെറും 50 സെന്റ്സിന് ജോലി ചെയ്തിരുന്നു. 2 ആഴ്ചത്തെ ഉണർവിയോഗങ്ങൾ പ്രസംഗിച്ചിട്ട് ഒരു വഴിപാടെടുക്കുകയും 80 സെന്റ്സ് മാത്രം കിട്ടുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം 2 വൃദ്ധ ദമ്പതിമാർ, ഒരു ദമ്പതിമാർ എന്ന് പറയുന്നതാണ് ശരി, അദ്ദേഹത്തിന്റെ പുതപ്പ് തന്റെ തോളിലായി ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തി 92 വയസ്സ് പ്രായവും തേജസ്സോടും ബുദ്ധിയോടും കൂടെ വേരുവരെ പെന്തിക്കോസായിട്ട് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ വൃദ്ധരായ ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. വഞ്ചി വരുന്നതിനായി കാത്തിരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞു. അത്രമാത്രം. അവരുടെ പ്രവൃത്തികളും അവർ നിർവഹണം ചെയ്തതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ പ്രതിഫലത്തിനായി പോകാൻ തയ്യാറായിരിക്കുന്നു. ഞാൻ സഹോദരൻ ചീവിനോട് പറഞ്ഞു, അതായത് സഹോദരൻ കിഡിനോട് രാവിലെ പറഞ്ഞു, നിങ്ങൾ ചടക്കുവയിലെ യോഗത്തിലുണ്ടായിരിക്കും. അദ്ദേഹം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രെൻഹാം, ഞാൻ അവിടെ ഉണ്ടായിരിക്കും, ഞാൻ സുഖമായിരിക്കുന്നു. എന്റെ പുതിയ ശുശ്രൂഷയിൽ വളരെയധികം പുതിയ യോഗങ്ങൾ കടന്നുവരുന്നു. ഒരു ബാപ്റ്റിസ്റ്റുകാരനായ സഹോദരൻ തന്റെ ചെറുപ്പക്കാരിയായ ഒരുവിധം താന്തോന്നിയായ മകളുമായിട്ട് ഇവിടെ നിന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തോട് കർത്താവായ യേശുവിനു വേണ്ടി ഞാൻ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തരുന്നുവെന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അവൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. മറ്റൊരാൾ ഇന്ന് രാവിലെ സമയം സ്നാനപ്പെടുന്നതിനായി ഇവിടെയായിരിക്കുന്നു. കാനഡയിൽ നിന്നും എന്റെ ഒരു സുഹൃത്തായ ശ്രീമാൻ സോത്മാന്റെ അമ്മാവിയമ്മ മരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ അമ്മായിയമ്മ സുഖം പ്രാപിക്കുന്ന അവസ്ഥയിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞു. അതപ്രകാരം തന്നെയായിരുന്നു. ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും അതിപ്പോൾ അതിന്റെ ബാല്യാവസ്ഥയിലായിരിക്കുന്നുവെന്നു. എന്നാൽ ഓ, അതിപ്പോൾ എല്ലാത്തിലും ഉപരിയായി അത്യന്തം സമൃദ്ധിയായി വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. നാം അന്ത്യകാലത്തും ദുഷ്ടതയിലുമാകുന്നു, എന്നാൽ ഒരു മഹത്വമേറിയ നാഴികയിലുമാകുന്നു. സാമുവേലിന്റെ 8-ാം അധ്യായം വായിക്കുന്നതിനായി നിങ്ങളുടെ ബൈബിളുകൾ തയ്യാറാണോ? ഇതിനു ശേഷമുള്ളത് റെക്കോർഡ് ചെയ്യുന്നതിന് ഞാൻ ജീനോട് ആവശ്യപ്പെട്ടിരുന്നു. നാം ഇപ്പോൾ നമ്മുടെ യോഗങ്ങളിൽ അത് തുടങ്ങുക മാത്രമാകുന്നു. എന്നാൽ ശമൂവേലിന്റെ വാക്ക് കൈക്കൊള്ളുവാൻ ജനത്തിന് മനസ്സില്ലാതെ, അല്ല, ഞങ്ങൾക്കൊരു രാജാവ് വേണം, മറ്റ് സകല ജാതികളെയും പോലെ ഞങ്ങളുമാകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണം എന്നവർ പറഞ്ഞു. ശമൂവേൽ ജനത്തിന്റെ വാക്കെല്ലാം കേട്ട് യഹോവയോട് അറിയിച്ചു. യഹോവ ശമൂവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്ക എന്ന് കൽപ്പിച്ചു. ശമൂവേൽ ഇസ്രായേലിയരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ പട്ടണത്തിലേക്ക് പോയിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു.
അടുത്ത കുറച്ച് നേരത്തേക്ക് ഇന്ന് രാവിലെ സമയം ഞാനൊരു വിഷയത്തെ ഇതിൽ നിന്നും തെരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ഉപേക്ഷിക്കപ്പെട്ട രാജാവ് എന്ന വിഷയമായി എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാലത്തെയും പോലെ ഇതും ജനങ്ങൾ അവരെ നയിക്കുന്നതിന് ദൈവത്തെ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു സമയമായിരുന്നു. അവർക്ക് അവരുടേതായ സ്വന്തം രീതിയിലുള്ള നേതൃത്വം ആവശ്യമായിരുന്നു.
And this story this morning, and when you go to your home, it would be good
for you to read it all the way through. It was during the time of the
days of Samuel, the man of God, the prophet.
ഇത് പ്രവാചകനും ദൈവപുരുഷനുമായ ശമൂവേലിന്റെ കാലത്തായിരുന്നു. അവനൊരു നീതിമാനായ മനുഷ്യനും ഒരു നല്ല മനുഷ്യനും ആദരണീയനും ബഹുമാന്യനും ജനങ്ങളോട് വിശ്വസ്തനും സത്യസന്ധനും അവരെ ഒരിക്കലും ചതിക്കാത്തവനും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നത് മാത്രമല്ലാതെ മറ്റ് യാതൊന്നും പറയാത്തവനുമായ ഒരു മനുഷ്യനായിരുന്നു.
ചേഞ്ച് ദിസ് പ്രോഗ്രാം had looked upon the Philistines and the Amalekites.
എന്നാൽ ജനങ്ങൾ ഈ പദ്ധതിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അവർ ഫെലിസ്തീനെയും അമോലിയക്കരെയും അമോരിയരെയും ഹിത്യരെയും ലോകത്തുള്ള മറ്റ് ദേശങ്ങളെ നോക്കിയിരുന്നു. അവർക്ക് അവരുടെ മേൽ അവരെ ഭരിക്കുന്നതിനും അധികാരം നടത്തുന്നതിനും നയിക്കുന്നതിനും അവരുടെ യുദ്ധങ്ങളെ നടത്തുന്നതിനും മറ്റുമായി അവർക്ക് രാജാവുള്ളതായി അവർ കണ്ടിരുന്നു.
These kings, like these people.
ഇത് കണ്ടിട്ട് ഇസ്രായേലും ഈ രാജാക്കന്മാരെയും ഈ ജനങ്ങളെയും പോലെ അവർക്ക് തന്നെ ഒരു മാതൃക ഉണ്ടാക്കുന്നതിന് ആഗ്രഹിച്ചതുപോലെ കാണപ്പെടുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിലും ദൈവത്തിന് തന്റെ ജനങ്ങൾ ലോകത്തിൽ ജനങ്ങൾ പെരുമാറുന്നതുപോലെയോ അല്ലെങ്കിൽ ഭരിക്കപ്പെടുന്നതുപോലെയോ അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുന്നതുപോലെയോ ആയിരിക്കാൻ ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല.
A peculiar people, a different people.
ദൈവത്തിന്റെ ജനങ്ങൾ എല്ലായ്പ്പോഴത്തെയും പോലെ ഒരു പ്രത്യേക ജനവും വ്യത്യസ്തമായവരും വിളിച്ചു തേർതിരിക്കപ്പെട്ടവരും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ വഴിയിലും അവരുടെ ജീവിത രീതിയിലും ലോകത്തിലുള്ള മറ്റ് ജനങ്ങളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായവരാകുന്നു. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിശപ്പും അവരുടെ മുഴുവൻ നിർമ്മിക്കലും ലോകത്തിലുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിന്നും എല്ലായ്പ്പോഴും വിപരീതമായതാകുന്നു. ഇസ്രായേൽ മക്കൾ ശമൂവേലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ മക്കൾ നിന്റെ വഴിയിൽ നടക്കുന്നതുമില്ല. അവർ ശമൂവേലിനെ പോലെ സത്യസന്ധരായിരുന്നില്ല, അവർ ദുരാഗ്രഹികളും കൈക്കൂലി വാങ്ങുന്നവരുമായിരുന്നു. അതിനാൽ അവർ പറഞ്ഞു, ശമൂവേലെ, നിന്റെ പുത്രന്മാർ നിന്നെ പോലെ ആകുന്നില്ല, അതിനാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കുന്നതിന് ഒരു രാജാവിനെ കണ്ടുപിടിച്ച് വാഴിച്ചു തരണം എന്ന് പറഞ്ഞു. അത് പ്രാവർത്തികമാകയില്ലെന്ന് ശമൂവേൽ അവരോട് പറയാൻ ശ്രമിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ അതുപോലെ ചെയ്താൽ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് അവൻ നിങ്ങളുടെ പുത്രന്മാരെ എല്ലാം നിങ്ങളുടെ വീടുകളിൽ നിന്ന് വിളിച്ച് അവരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരുമാക്കിയിട്ട് അവന്റെ രഥത്തിന് മുമ്പേ അവർ കോടേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അവൻ നിങ്ങളുടെ പുത്രിമാരെ വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളുമാക്കിയിട്ട് തന്റെ സൈന്യത്തെ തീറ്റിക്കുന്നതിന് വേണ്ടി എടുക്കും എന്ന് പറഞ്ഞു.
And said besides all that he'll take a certain taxes off of you of your grain and all your income. He'll tax all of that to make certain government
ഇതിനെല്ലാം പുറമെ അവൻ നിങ്ങളുടെ വിളവിൽ നിന്നും നിങ്ങളുടെ ആദായത്തിൽ നിന്നും ഒരു പ്രത്യേക തുക നികുതിയായി ഈടാക്കും. അത് ഭരണകൂടത്തിന്റെ കടങ്ങളും മറ്റു കാര്യങ്ങളും അടയ്ക്കുന്നതിന് വേണ്ടി നൽകപ്പെടും. അതിനാൽ നിങ്ങൾ എല്ലാമായിട്ടും ഒരു തെറ്റായ കാര്യമാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നവൻ അവരോട് പറഞ്ഞു. എന്നാൽ ജനങ്ങൾ പറഞ്ഞു, മറ്റ് സകല ജാതികളെയും പോലെ ആകേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവ്
വേണം.
സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരാൾ മറ്റൊരാളെ പോലെ ആകുന്നതിന് എന്തോ ഒരു പ്രവണതയുള്ളതായി കാണുന്നു. നമുക്ക് മാതൃകയായിട്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ, അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ച നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവാകുന്നു. അവൻ നാം എന്തായിരിക്കണമെന്നുള്ളതിന്റെ ഒരു സമ്പൂർണ്ണ മാതൃകയായിരുന്നു. അവൻ നേരായ കാര്യങ്ങളെ ചെയ്തും എല്ലായ്പ്പോഴും പിതാവിന്റെ പ്രവൃത്തിയിലുമായിരുന്നു.
No matter how much that Samuel tried to persuade the people continually,
Samuel janangale etra matram bodhipikan shramichirunnuvengilum njangalkkoru rajavu venam njangalkkoru manushyan venam idagunnu njangalude nayagan ennu njangalkku parayunnathinu oru manushyane venam ennu aavashyappettukonde avar raavum pagalum thodarchiyayi avante pinnale ayirunnu.
And that has never been the will of God. It never was the will of God. Or
അതൊരിക്കലും ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നില്ല. മനുഷ്യർ തമ്മിൽ ഒരാൾ മറ്റൊരാളുടെ മേൽ അധികാരം നടത്തുന്നത് ഒരിക്കലും ദൈവം ഇഷ്ടമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും അത് ദൈവം ഇഷ്ടമായിരിക്കുകയുമില്ല. ദൈവം മനുഷ്യനെ ഭരിക്കുന്നു, ദൈവം നമ്മുടെ രാജാവും നമ്മുടെ ഭരണാധിപതിയുമാകുന്നു.
Very much of a parallel
ഇന്നും ഇത് വളരെ വളരെയധികം ആപൽക്കരമായ ഒരു സംഗതിയാകുന്നു. കാരണം മനുഷ്യന് അതേ ആശയം തന്നെ ഉള്ളതായി കാണപ്പെടുന്നു. മനുഷ്യൻ മനുഷ്യനെ ഭരിക്കുന്നതിന് പകരം ദൈവം ഇപ്പോഴും മനുഷ്യനെ ഭരിക്കുന്നുവെന്നുള്ള കാര്യത്തെ അവർക്ക് ഗ്രഹിക്കാൻ കഴിവുള്ളതായി കാണപ്പെടുന്നില്ല.
So they chose themselves a man named Saul, which was the son of Kish. And he was a reputable man, an honorable man.
അതിനാൽ അവർ അവർക്ക് വേണ്ടി കീശിന്റെ പുത്രനായ ശൗൽ എന്ന പേരോട് കൂടി ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു. അവൻ ബഹുമാന്യനും പ്രശസ്തനുമായ ഒരു മനുഷ്യനായിരുന്നു. ജനങ്ങൾക്ക് അവനെ ബോധിച്ചു. കാരണം അവൻ കോമളനും കുലീനനും പൊക്കമേറിയനും ആയതിനാലായിരുന്നു.
The scripture said he was head and shoulders above any man in Israel.
ഇസ്രായേൽ മക്കളിൽ അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. അവൻ രാജകീയ രൂപത്തോടും കാഴ്ചയ്ക്ക് കോമളനുമായിരുന്നു. അവൻ വിവേകശാലിയും അസാധാരണമായവനുമായിരുന്നു.
Now that's the kind of man that the people like to choose today. The people does not
ഇപ്രകാരമുള്ള മനുഷ്യരെയാണ് ഇന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം തന്റെ സഭയെ പരിശുദ്ധാത്മാവിനാൽ ഭരിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന രീതിയിൽ ജനങ്ങൾ സന്തുഷ്ടിയുള്ളവരായി ഇന്ന് കാണപ്പെടുന്നില്ല.
They want somebody, some man, some denomination.
അവർക്ക് സഭയെ ഭരിക്കുന്നതിന് ആരെങ്കിലും ഏതെങ്കിലും സഭാസംഘടനയോ ചില വിശേഷ ജനങ്ങളെയോ ആവശ്യമായിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും ആത്മീയനായിരിക്കുന്നതിനും അവരെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നതിനും അവർക്ക് കഴിയുന്നില്ല. അവർക്കാരെങ്കിലും അവരുടെ മതത്തെ അതെങ്ങനെ ചെയ്യണമെന്നും അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിന് ആവശ്യമായിരുന്നു. അതിനാൽ ഈ മനുഷ്യൻ ആ സ്ഥാനത്തേക്ക് യോജിച്ചതായി കാണപ്പെട്ടു. കാരണം അവൻ വളരെ വിവേകശാലിയായ ഒരു മനുഷ്യനായിരുന്നു. ഇന്നും അതേപോലെ തന്നെ കാണപ്പെടുന്നു. നാമം അതുപോലെ തന്നെയുള്ള മനുഷ്യരെ നമ്മുടെ സഭകളെ നിയന്ത്രിക്കുന്നതിനും ദൈവത്തിന്റെ സഭയെ നിയന്ത്രിക്കുന്നതിനും വേണ്ടി തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനെതിരായി യാതൊന്നും എനിക്ക് പറയുന്നതിനില്ല. എന്നാൽ കേവലം ഒരു ആശയത്തെ മാത്രം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, അത് ഇപ്രകാരമായിരിക്കുന്നതിന് അത് ദൈവം ഇഷ്ടമാകുകയോ ആയിരിക്കുകയോ ഒരിക്കലും ആകുകയോ ഇല്ല. ദൈവം തന്റെ ജനങ്ങളെ ഭരിക്കുകയും ഓരോ വ്യക്തിയെയും ഭരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നാം കാണുന്നത് ഈ മഹാനും പൊക്കം കൂടിയവനുമായ കീശിന്റെ പുത്രൻ ജനങ്ങൾക്ക് യോജിച്ചതായി കാണപ്പെടുകയും അവന്റെ മേൽ ധരിക്കപ്പെട്ട അങ്കിയിൽ അവൻ മഹാനായി കാണുകയും ചെയ്തു. അവന്റെ തലയിലെ കിരീടവും മറ്റുള്ളവരിൽ നിന്നെല്ലാം ഉള്ള അവന്റെ പൊക്കവും മറ്റെല്ലാം കൊണ്ട് അവൻ നടന്നപ്പോൾ ഇസ്രായേൽ രാജ്യത്തിന് അതൊരു വാസ്തവമായ അസ്ഥിയായിരുന്നു കാണും. കാരണം മറ്റുള്ള രാജാക്കന്മാരും മറ്റുള്ള രാജ്യങ്ങളും അവനെ കണ്ടിട്ട് വിചാരിക്കും, നോക്കൂ എന്തൊരു മനുഷ്യനാകുന്നു. എപ്രകാരം അവർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയാൻ കഴിയുമായിരുന്നു, ഇവിടേക്ക് നോക്കൂ, നമുക്കെത്ര മഹാനായ ഒരു രാജാവാണ് ഉള്ളത്, എത്ര മഹാനായ മനുഷ്യനാണ് നമുക്ക് രാജാവായിട്ട് നമ്മുടെ മേലുള്ളത് എന്ന് നോക്കുക. ഇന്ന് സഭയോട് ഇത് എത്രയധികം സത്യമായിരിക്കുമെന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമാകുന്നു. ഞങ്ങളുടെ പാസ്റ്റർ ഒരു ഇടുങ്ങിയ മനസ്ഥിതിക്കാരനായ മനുഷ്യനല്ല, അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനാകുന്നു. അദ്ദേഹം ഹാർട്ട്ഫോർഡിൽ നിന്നും അല്ലെങ്കിൽ ഏതോ വലിയ വേദശാസ്ത്രകലയിൽ നിന്നും ബിരുദം പ്രാപിച്ചവനാകുന്നു. ഇന്ന ഇന്ന ഒരു സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് 4 ബിരുദങ്ങൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ വളരെ നല്ലതുപോലെ ഇടപഴകുന്ന വ്യക്തിയാകുന്നു എന്നവർ പറയാൻ ഇഷ്ടപ്പെടുന്നു.
All that may be all right and have its place, but God
അതെല്ലാം കൊള്ളാം, നല്ല കാര്യങ്ങളാകുന്നു. കൂടാതെ അതിന് അതിന്റേതായ സ്ഥാനമുണ്ട്. എന്നാൽ തന്റെ സഭയെ വഴി നടത്തുന്നതിനുള്ള ദൈവത്തിന്റെ വഴി തന്റെ പരിശുദ്ധാത്മാവിനാലാകുന്നു.
But they like to say that we have this great denomination that we belong to.
എന്നാൽ ഞങ്ങൾ അംഗമായിരിക്കുന്ന ഈ വലിയ സഭാസംഘടന ഞങ്ങൾക്കുണ്ട്. ആദ്യകാലത്തെ ഞങ്ങളുടെ മുന്നോടിയായിരുന്നവരുടെ കാലത്ത് ഞങ്ങൾ സംഖ്യയിൽ കുറഞ്ഞവരും വളരെ കുറച്ച് ജനങ്ങളും മാത്രമേ ആയിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ഞങ്ങൾ അത്രമാത്രം വളർന്നിട്ട് ഇപ്പോഴുള്ള ഏറ്റവും വലിയ സഭാസംഘടനകളിൽ ഒന്നായിരിക്കുന്നു എന്ന് പറയാൻ അവർ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾക്ക് ഏറ്റവും നല്ല സ്കൂളുകളും ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള സേവകരുമുണ്ട്. ഏറ്റവും നല്ല പല വസ്ത്രധാരണം ചെയ്യുന്ന ജനക്കൂട്ടം ഞങ്ങൾക്കുണ്ട്. ഈ നഗരത്തിലെ ഏറ്റവും വിവേകശാലികളായ ജനങ്ങൾ ഞങ്ങളുടെ സഭാസംഘടനയിലാണ് സംബന്ധിക്കുന്നത്. ഞങ്ങൾ ധർമ്മസ്ഥാപനങ്ങൾക്ക് സഹായം നടത്തുന്നു. ഞങ്ങൾ നല്ല പ്രവൃത്തികളും അതുപോലെയുള്ള കാര്യങ്ങളും ചെയ്യുന്നു. അതിനെതിരായിട്ടൊന്നുമില്ല. അതിനെതിരായിട്ട് ഒരു വാക്കുപോലും പറയുന്നതിൽ നിന്നും ദൈവം എന്നെ തടയട്ടെ. കാരണം അതെല്ലാം നല്ല കാര്യങ്ങളാകുന്നു. എന്നാൽ അപ്പോഴും മനുഷ്യൻ മനുഷ്യന്റെ മേൽ ഭരണം നടത്തുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യമല്ല. ദൈവം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ മനുഷ്യന്റെ ഹൃദയത്തിനുള്ളിൽ അധികാരിയായിട്ടും അവന്റെ ജീവനെ ഭരിക്കുന്നതിനു വേണ്ടി അയച്ചു. മനുഷ്യന് മനുഷ്യന്റെ മേൽ അധികാരം നടത്തുന്നതിന് അതർത്ഥമാക്കിയിരുന്നില്ല. എന്നാൽ നാം അത് പറയാൻ ആഗ്രഹിക്കുന്നു. നാം ഇന്ന ഇന്ന വലിയ സഭാ സംഘടനയിൽ അംഗമാകുന്നു എന്ന് പറയാൻ കഴിയുമ്പോൾ അതൊരു പ്രമുഖ കാര്യമായി ഇന്ന് കാണപ്പെടുന്നു. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നത് തന്നെ അങ്ങനെയാകുന്നു. ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ ഒരുവനോട് ചോദിക്കും. ഞാൻ ഇന്ന ഇന്ന സഭക്കാരനാകുന്നുവെന്ന് അയാൾ പറയും. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് മറ്റൊരാളോട് ചോദിക്കും. ഞാൻ ഇന്ന ഇന്ന സഭക്കാരനാകുന്നു എന്ന് അവർ പറയും. ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നേഴ്സ് എന്റെ കിടക്കയുടെ അടുക്കലേക്ക് വന്നു. അവൾ ആ നിലയിൽ ഒരു പുതിയ നേഴ്സായിരുന്നു. അവൾ എന്നോട് നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു. നിങ്ങൾ റെവറൻ ബ്രണഹാം ഇവിടെ ഒരു ദേഹസുഖ പരിശോധനയ്ക്ക് വേണ്ടി ആയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുവെന്ന് പറഞ്ഞു. അതെ, ഞാൻ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പുറത്ത് ഈ മരുന്ന് തിരുമ്മിക്കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായി അനുഭവപ്പെടുത്താൻ ഇടയാക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ അവർ എന്റെ പുറത്ത് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് സഭാ സംഘടനയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ സഭാ സംഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതേത് സഭാ സംഘടനയാണ് എന്ന് അവൾ ചോദിച്ചു. അതിന് ഞാൻ പറഞ്ഞു, അത് ലോകം തന്നെ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പേ രൂപീകരിക്കപ്പെട്ട സംഘടനയാകുന്നു. അവൾ പറഞ്ഞു, ഓ എന്താകുന്നു അത്, എനിക്കത് അറിയാമോ എന്ന് തോന്നുന്നില്ല. എന്നാൽ ഞാൻ ഇന്ന സഭയിലെ അംഗമാകുന്നു. ഇത് ആ സഭാ സംഘടനയാണോ? ഞാൻ പറഞ്ഞു, അല്ല മാഡം, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് വെറും 200 വർഷം മാത്രം പഴകിയതിലാകുന്നു. എന്നാൽ ഞാൻ ഈ സഭാ സംഘടന മനുഷ്യജാതിയെ വീണ്ടെടുക്കുന്നതിനായി ഒരു രക്ഷകൻ വരുന്നത് കണ്ടപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. അപ്പോൾ അവൾ എന്റെ പുറം തിരുമുന്നത് നിർത്തി. എന്നാൽ അവൾക്ക് എന്നെ തിരുമുന്നതിന് വേണ്ടി ഞാൻ ഈ രീതിയിൽ ചെറുതായി ഒന്നുകൂടി കുനിഞ്ഞുകൊടുത്തു. അവൾ കൊറിഡോൺ എന്ന സ്ഥലത്ത് നിന്നുമായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, ശ്രീമാൻ, ദൈവം ഇപ്പോഴും ദൈവം തന്നെയാകുന്നുവെങ്കിൽ അവൻ ഇന്നും പഴയ കാലത്തായിരുന്ന അതേ ദൈവം തന്നെ ഇന്നുമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സത്യത്തെ എന്റെ സഭ ഖണ്ഡിതമായി നിഷേധിക്കുന്നുവെങ്കിലും ഇത് സത്യമാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യൗവനക്കാരിയായ മഹളെ, നിങ്ങൾ ദൈവരാജ്യത്തിൽ നിന്നും അധികം ദൂരത്തല്ല. അവൻ ഇതിനു മുമ്പ് ഒരു രോഗശാന്തിക്കാരനായിരുന്നുവെങ്കിൽ അവൻ ഇപ്പോഴും ഒരു രോഗശാന്തിക്കാരനല്ലേ എന്നവൾ ചോദിച്ചു. തീർച്ചയായും അവനാകുന്നു എന്റെ സഹോദരി എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ മനുഷ്യൻ അധികാരം നടത്തുവാനും മനുഷ്യന്റെ മേൽ ഭരണം നടത്തുവാനും ആഗ്രഹിക്കുന്നു. മനുഷ്യൻ തന്റെ മേൽ അധികാരം നടത്തുന്നതിന് മനുഷ്യനെ ആഗ്രഹിക്കുന്നു. ദൈവം അധികാരം നടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല.
അങ്ങനെ കീശിന്റെ പുത്രനായ ശൗൽ എന്ന പേരോടുകൂടിയേ മനുഷ്യൻ അവർ ആഗ്രഹിച്ചിരുന്നതിന്റെ തന്നെ ഉത്തരമായി അവർക്ക് കിട്ടി. അവൻ മഹാനും വൈഭവശാലിയുമായിരുന്നു. ഓ, അവൻ അവരെ യുദ്ധങ്ങളിലേക്ക് നടത്തുവാനും മറ്റും കഴിഞ്ഞിരുന്നു. എന്നാൽ അപ്പോഴും അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന രീതിയായിരുന്നില്ല. ദൈവം തന്റെ വിശ്വസ്തനായ പ്രവാചകനാൽ അവരെ നയിക്കുന്നതിനും അവരോട് തന്റെ വചനത്തെ സംസാരിക്കുന്നതിനും ആഗ്രഹിച്ചിരുന്നു. ഇന്ന് നാം ജീവിക്കുന്ന നമ്മുടെ ഈ മഹത്തായ സഭാകാലഘട്ടത്തിൽ ദൈവം നമുക്കായി നിയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നാം യഥാർത്ഥമായും നേരെ മറിച്ചായിരിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. മർക്കോസിന്റെ 16-ാം അധ്യായത്തിൽ നമ്മുടെ രക്ഷിതാവിന്റെ അവസാനത്തെ വാക്കുകൾ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും.
They shall speak with the new tongue.
എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. യാതൊരു മനുഷ്യന് തന്നെയും ഏതൊരു കീശിന്റെ മകനും അല്ലെങ്കിൽ മറ്റാർക്കും തന്നെ ഇത് പരിശുദ്ധാത്മാവിന്റെ നേതൃത്വത്തിന് പുറത്തായി ഈ കാര്യങ്ങളെ ഉത്പാദിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ നാം എന്ന് സ്കൂളുകളും സെമിനാരികളും സഭാസംഘടനകളും നമ്മുടെ സന്തുഷ്ടിക്ക് വേണ്ടിയും ബാക്കിയുള്ള ലോകത്തെ പോലെ കാണുന്നതിന് വേണ്ടിയും ഉണ്ടാക്കിയിരിക്കുന്നു.
Used to be the leader in this nation. This nation used to be governed when back in when they wrote up the Declaration of Independence.
Yes.
And there was an extra chair sitting there.
ഈ ദേശത്തിന്റെ നായകൻ പരിശുദ്ധാത്മാവായിരുന്നു. അവർ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനം എഴുതി വെളിപ്പെടുത്തിയപ്പോൾ ഈ ദേശം അവനാൽ ഭരിക്കപ്പെട്ടിരുന്നു. അവിടെ വേറൊരു കസേര കൂടി ഒരുക്കിയിരുന്നു. ദൈവത്തിന്റെ നിത്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മതസ്വാതന്ത്ര്യത്തിന്റെയും എല്ലാവർക്കുമുള്ള സ്വാതന്ത്ര്യത്തിന്റെയും സിദ്ധാന്തങ്ങളിൽ ഈ ദേശം സ്ഥാപിക്കപ്പെട്ടപ്പോൾ ദൈവപുത്രനാ മേശയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നുവെന്നുള്ളതിൽ എന്റെ മനസ്സിൽ ഒരംശം പോലും സംശയമില്ല.
Politics, we have voted men in there under bias.
എന്നാൽ നാം അതിനെ നശിപ്പിച്ചിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ കൂടെയും കൊടുക്കലിലും വാങ്ങലിലും കള്ളത്തരമായ വാഗ്ദത്തങ്ങളിൽ കൂടെ നാം അത് നശിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ദേശവും നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ ജനാധിപത്യവും അതത്രമാത്രം ദുഷിച്ചിട്ട് അത് കമ്മ്യൂണിസവും അതുപോലെയുള്ള സിദ്ധാന്തങ്ങളുമായിട്ട് ഇടകലർന്നിരിക്കുന്നു.
When leagues of nations meet and there are to have discussions
രാജ്യങ്ങളുടെ ഐക്യത്തിനായുള്ള കണ്ടുമുട്ടലിലും അല്ലെങ്കിൽ ചർച്ചകൾ നടത്തുന്നതിന് മുമ്പ് പലപ്പോഴും നാം പ്രാർത്ഥനയുടെ യോഗം വിളിച്ചുകൂട്ടുമായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത് വിശേഷതയേറിയ അതുപോലെയുള്ള ഒരു യോഗം നടന്നപ്പോൾ ഒരു മഹത്തായ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വട്ടം പോലും വിളിക്കപ്പെട്ടിരുന്നില്ല. പ്രാർത്ഥനയെ കൂടാതെ നാം നമ്മുടെ വ്യത്യാസങ്ങളെ എങ്ങനെയാണ് നേരെയാക്കാൻ പോകുന്നത്? പരിശുദ്ധാത്മാവിന്റെ നായകത്വത്തിലൂടെ അല്ലാതെ ഈ ലോകത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാൻ
കഴിയും?
എന്നാൽ ഞാനിത് സ്നേഹത്തോടും ആദരവോടും കൂടി നമ്മുടെ ദേശത്തോടും അതിന്റെ പതാകയോടും അത് പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളോടും പറയട്ടെ, നാം നമ്മുടെ നായകനായ പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞിരിക്കുകയും അഴിമതിയേറിയ രാഷ്ട്രീയത്തിൽ കൂടെ കൊള്ളരുതാത്ത മനുഷ്യരെ കൊണ്ടുവന്നും ഇരിക്കുന്നു. നിങ്ങളിത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അവർ ചെയ്തിട്ടുള്ളതിലും ഏറ്റവും മരണഹേതുകരമായ തെറ്റുകൾ ഇപ്പോൾ അവർ ചെയ്യാൻ പോവുകയാണ്. കാരണം മനുഷ്യർ അധികാരം നടത്താൻ ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നതിനാലാകുന്നു.
What we need in the capital of this United States as a president, what we need in Congress, what we need in our halls of
അമേരിക്കയുടെ തലസ്ഥാനത്ത് രാഷ്ട്രപതിയായിട്ടും പരിഷത്തിലും ന്യായവിസ്താര മുറികളിലും ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താകുന്നുവെന്നാൽ ദൈവത്തിന് വേണ്ടി അവരുടെ ജീവിതങ്ങളെ സമർപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവന്റെ ദിവ്യ പാതയിൽ വഴി നടത്തപ്പെടുന്ന മനുഷ്യരെയാണ്.
We choose men of intellectual, men who have forms of godliness and deny the power.
എന്നാൽ അതിനു പകരം നാം വിവേകശാലികളായ മനുഷ്യരെ തെരഞ്ഞെടുക്കുന്നു. അവർ ഭക്തിയുടെ വേഷധാരണത്തോടു കൂടിയവരും ശക്തിയെ ത്യജിക്കുന്നവരുമാകുന്നു. പലപ്പോഴും നിരീശ്വരവാദികളും ചിലപ്പോൾ അതിലും മോശമായിട്ടുള്ളവരെ നാം ദേശത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നു.
Not only that, but in our churches. Our churches have become corrupt upon the basis that
adu mathramalla ennal idu nammada sabagalum ayirikkunu ee adisthanathil namme naikkunnathinu vendi nammada idayanmare therinjedukkunnathina nam seminarigalilekku pogiyum valiya buddhishaligalaya bheemakayaganmare therinjedukkunnathil koode sabagal dushichirikkunu.
Men who are very brilliant in mind, men who has scholarships,
വളരെ ബുദ്ധിശാലികളായ മനുഷ്യരും പാണ്ഡിത്യമുള്ളവരും ജനങ്ങളുമായി വലിയ ഇടപഴക്കമുള്ളവരും അയൽപ്രദേശങ്ങളിൽ മഹാന്മാരായ മനുഷ്യരുമാകുന്നു. അതിനെതിരായിട്ട് എനിക്ക് യാതൊന്നുമില്ല. മനുഷ്യർ അവരുടെ നടപ്പിൽ ദയാലുക്കളായവരും അവരുടെ ജീവിത രീതിയിൽ സൂക്ഷിപ്പുള്ളവരുമായിട്ട് അവർ മറ്റുള്ള ജനങ്ങളുമായിട്ട് എപ്രകാരം ഇടപെടുന്നു എന്നതിലും അവരുടെ മേഖലയിലുള്ള വലിയ മനുഷ്യരോടും ജനങ്ങളോടും എങ്ങനെ ഇടപെടുന്നുവെന്ന് സൂക്ഷിപ്പുള്ളവരുമാകുന്നു. അതിനെക്കുറിച്ച് യാതൊരു ദുഷിപ്പും പറയുന്നില്ല. എന്റെ ആത്മാവ് എപ്പോഴെങ്കിലും അപ്രകാരം ദുഷിച്ചതായിരിക്കുന്നതിൽ നിന്ന് ദൈവം എന്നെ തടയട്ടെ. എന്നൊരിക്കലും ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനുവേണ്ടിയല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ നായകത്വമാകുന്നു. അത് ക്രിസ്തു മനുഷ്യന്റെ ഹൃദയത്തിലാകുന്നു. ഈ ബുദ്ധിശാലികളായ മനുഷ്യരിൽ പലരും നമ്മുടെ പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വാസ്തവമായ നിലനിൽപ്പിനെ തന്നെ നിഷേധിക്കുന്നവരാകുന്നു. അവരിൽ പലരും ആത്മാവിന്റെ ശക്തിയെയും ദിവ്യ രോഗശാന്തിയുടെ നിലനിൽപ്പിനെയും നിഷേധിച്ചു കളയുന്നു. ഞാൻ ഇന്നലെ ഒരു ചെറിയ പ്രസ്താവന വായിക്കുകയായിരുന്നു. അത് ജാക്കോയുടെ വർത്തമാന പത്രങ്ങളിൽ നിന്നും മുറിച്ചെടുത്ത കുറിപ്പുകളുടെ ശ്രേണിയായിരുന്നു. ദിവംഗതനായ ജാക്കോ കർത്താവ് യേശുവിലേക്ക് ഞാൻ പരിവർത്തനം ചെയ്തവരിൽ ഒരുവനായിരുന്നു. അദ്ദേഹം തന്റെ ദിവസങ്ങളിൽ ഒരു പരാക്രമിയായ യോദ്ധാവായിരുന്നു. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയോട് അതിന്റെ കാലിൽ നിന്നും താങ്ങുകളെ ഉരിക്കളഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിൽ കൂടി നടക്കാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണത്താൽ ചോദ്യം ചെയ്യപ്പെടുന്നതിനായി ഫ്ലോറിഡയിലേക്ക് വിളിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ ഈ കുട്ടി പ്ലാറ്റ്ഫോമിൽ കൂടെ സാധാരണ അവസ്ഥയിലായി നടക്കുകയും അതിന്റെ അമ്മയുടെ അടുക്കൽ എത്തിയപ്പോൾ വീണുപോകുകയും ചെയ്തു. ഇതെല്ലാം ക്രിസ്തുവിന്റെ എതിരാളികളുടെ ഒരുക്കങ്ങളായിട്ട് ഈ ചെറുപ്പക്കാരിയും അവരുടെ ഭർത്താവും നമ്മുടെ ധീരനായ ഈ സഹോദരനെ ആ ദേശത്തെ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ എല്ലാ സഭകളും സഹോദരൻ ജാക്കിനോടൊപ്പം നിൽക്കണമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തെ എടുക്കുന്ന ഏതൊരു സഭയിലെ അംഗവും അദ്ദേഹത്തോടൊപ്പം ധീരതയോടെ നിൽക്കണമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മനുഷ്യനും അവരുടെ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കേണ്ടിയിരുന്നു. എന്നാൽ അതിന് പകരം നമുക്കുള്ള ഒരു വലിയ സഭാസംഘടന നിരീശ്വരവാദികളോടൊപ്പം കൂട്ടുചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം വിധിക്കുകയും സഹോദരൻ ജാക്കോയെ ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതായി വർത്തമാന പത്രങ്ങളുടെ തലക്കെട്ടുകളിലായിട്ട് വന്നിരുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ തന്നെ വിളിക്കുന്ന ഒരു സഭ ഒരു നിരീശ്വരവാദിയോടൊപ്പം കൈകോർത്ത് നിന്നുകൊണ്ട് തന്റെ പൂർണ്ണ ഹൃദയത്തോടെ ബൈബിളിന് വേണ്ടി നിൽക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ദൈവിക മനുഷ്യനെ കുറ്റം വിധിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? എന്നാൽ അവർ അത് ചെയ്തു. അപ്പോൾ സഹോദരൻ ഗോർഡൻ ലിൻസെ അദ്ദേഹത്തെ രക്ഷിക്കുന്ന ശ്രമത്തിലായിരുന്നു. അതിനുശേഷം അവിശ്വാസിയായി ന്യായാധിപതി പറഞ്ഞു, ഈ മനുഷ്യനൊരു വഞ്ചകനാകുന്നു. കാരണം അയാൾ ഈ കുട്ടിയുടെ കാലിൽ നിന്നും അതിന്റെ താങ്ങുകളെ എടുത്തു കളഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിൽ കൂടെ നടത്തുകയും എന്നിട്ട് ഈ കുട്ടി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കള്ളം പറയുകയും ഡോക്ടർമാർ കൊടുത്തിരുന്ന ആജ്ഞകൾക്ക് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്തതിനാൽ അദ്ദേഹത്തിനെതിരായി ഒരു വഞ്ചനയുടെ കേസുണ്ടായിരിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീമാൻ കോ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ശ്രീമാൻ, ഞാൻ ഈ പ്രസ്താവന എതിർക്കുന്നു. ദൈവം ഈ കുട്ടിയെ സൗഖ്യമാക്കിയിരിക്കുന്നു. അപ്പോൾ ന്യായാധിപതി പറഞ്ഞു, ഈ പ്രസ്താവന സത്യമാണെന്ന് ഈ കോടതിയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുന്നു. അതായത്, ദൈവം ഒരു കുട്ടിയെ പ്ലാറ്റ്ഫോമിന്റെ ഒരറ്റത്ത് വെച്ച് സൗഖ്യമാക്കുകയും എന്നിട്ട് മറ്റേ അറ്റത്ത് അവനെ രോഗിയാക്കുകയും ചെയ്യാൻ കഴിയുമോ? ഈ പ്രസ്താവന ബൈബിളിൽ നിന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ശ്രീമാൻ കോയ്ക്ക് തന്റെ പ്രസ്താവന ശരിയാണെന്ന് പറയാനുള്ള അവകാശമുണ്ട് എന്നയാൾ പറഞ്ഞു. അപ്പോൾ ഒരു ശുശ്രൂഷകൻ തന്റെ കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആദരവിൽ ശ്രീമാൻ, എനിക്കത് പ്രസ്താവിക്കാൻ കഴിയുമോ? അപ്പോൾ ന്യായാധിപതി പ്രസ്താവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. And the minister stood to his feet and said, one night on a rocking sea, when a little ship was about to go to the bottom. Apollo said, Sir, what did he say?
ഒരു രാത്രിയിൽ കടൽ ക്ഷോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കപ്പൽ രക്ഷപ്പെടുന്നതിനുള്ള സകല ആശകളും നഷ്ടപ്പെട്ടിട്ട് മുങ്ങിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവർ ദൈവപുത്രനായ യേശു വെള്ളത്തിൽ കൂടെ നടന്നു വരുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് എന്ന പേരോടുകൂടി ഒരു അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവെ നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അതിന് കർത്താവ് അപ്പോസ്തലനായ പത്രോസിനോട് വരിക എന്ന് പറഞ്ഞു. ഉടനെ അവൻ പടകിൽ നിന്നിറങ്ങി. ശ്രീമാൻ യേശു നടന്നതുപോലെ അവനും വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ പേടിച്ചിട്ട് യേശുവിന്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് മുങ്ങുവാൻ തുടങ്ങി. അപ്പോൾ ന്യായാധിപതി പറഞ്ഞു, ഈ കേസ് പിരിച്ചു വിട്ടിരിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നായകത്വം ആവശ്യമാകുന്നു, ബുദ്ധിശാലികളായ മനുഷ്യരുടെ നായകത്വമല്ല. കീശിന്റെ പുത്രനായ ശൗൽ ജനങ്ങൾക്ക് സേനാധിപതിയാകുകയും അവൻ 2000 പേരെ തന്റെ കൂടെ എടുക്കുകയും യോനാഥൻ 1000 പേരെ എടുക്കുകയും ചെയ്തു. യോനാഥൻ അമോര്യരുടെ പാളയത്തിൽ കടന്ന് ഒരു കൂട്ടം ജനങ്ങളെ കൊന്നുകളഞ്ഞു. അവനവരെ കൊന്നുകളഞ്ഞപ്പോൾ ശൗൽ കാഹളം ഊതിയിട്ട് പറഞ്ഞു, ശൗൽ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. അവൻ അതിസ്തുതി ചെയ്യാൻ തുടങ്ങി. ഒരു മനുഷ്യൻ അതുപോലെ എന്തെങ്കിലും ഒരു ഡോക്ടർ ഓഫ് ഡിവിനിറ്റിയുടെ ബിരുദമോ അല്ലെങ്കിൽ തന്റെ പേരിന്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ സംഗതിയോ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവൻ എങ്ങനെയായാലും ഒരു എനിക്കെല്ലാം അറിയാമെന്ന അവസ്ഥയിലാകുന്നു. ദൈവപുരുഷന്മാരെ എളിമയേറിയ മനുഷ്യരാകുന്നു. ദൈവത്തിന്റെ ജനങ്ങളും എളിമയോടുകൂടിയ ജനങ്ങളാകുന്നു. ആരെങ്കിലും തനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചുവെന്ന് പറഞ്ഞിട്ട് സ്വയം അവരെ തന്നെ വേർപെടുത്തുകയും വിശ്വാസമില്ലാതെ പോകുന്നതായി കാണപ്പെടുകയും അവരല്ലാത്ത എന്തെങ്കിലും ആയിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവർ കർത്താവായ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല എന്ന് ഓർത്തുകൊള്ളുക. അതിനുശേഷം ശത്രു കടന്നു വരുന്നത് നാം കാണും. അവൻ ദൈവമക്കളുടെ ഒരു ചെറിയ കൂട്ടത്തിൽ കടന്നു വരികയും പിന്നെ സകല മനുഷ്യരുടെയും വലത് കണ്ട് പറിച്ചെടുക്കാൻ പോകുകയും ആണ്. അതാണ് ശത്രു എല്ലായ്പ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നത്. അവന് കഴിയുമെങ്കിൽ 2 കണ്ണുകളും പറിച്ചെടുക്കും. അതിനാൽ ജനങ്ങൾ അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് കാണാൻ കഴിയയില്ല. ഓരോ ക്രിസ്ത്യാനിയോടും സാത്താൻ ഇന്ന് ചെയ്യാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. അവന്റെ ആത്മീയ കാഴ്ചയെ പറിച്ചെടുത്തു കളയുകയും അതിനാൽ പരിശുദ്ധാത്മാവിനെ നയിക്കുന്നത് ഗ്രഹിക്കാൻ കഴിയാതെ അവൻ വിവേകപരമായി കാര്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് അതിനെ പിന്തുടരുകയും ചെയ്യുന്നു. അങ്ങനെ അവരത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു വലിയ പരാജയമുണ്ടാകുകയും അപ്പോൾ ശൗൽ ഒരേറെ കാളയെ പിടിച്ച് കഷണം കഷണമായി ഖണ്ഡിച്ച് ഇസ്രായേൽ ദേശത്തെല്ലായിടവും കൊടുത്തയച്ചു. ഇവിടെ ശൗൽ അത് ഇസ്രായേൽ ദേശത്തെല്ലായിടത്തും കൊടുത്തുവിട്ടപ്പോൾ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ പറഞ്ഞു, ആരെങ്കിലും ശൗലിന്റെയും ശമുവേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരാതിരുന്നാൽ അവന്റെ കാളകളെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയിച്ചു. അവൻ സ്വയം അവനെ തന്നെ ദൈവപുരുഷനോടൊപ്പം പ്രതിനിധാനം ചെയ്യാൻ ശ്രമിക്കുന്നത് എത്ര ചതിവ് നിറഞ്ഞ കാര്യമാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അതെത്രമാത്രം അക്രൈസ്തവേതയാകുന്നു. ശാമുവേലിന്റെ കാരണത്താൽ ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു. ജനങ്ങൾ ശാമുവേലിനെ ഭയന്നിരുന്നതിന്റെ കാരണത്താൽ ശൗൽ ജനങ്ങളെ തന്റെ പിന്നാലെ ആക്കുന്നതിനിടയാക്കി. അവർ ശൗലിന്റെയും ശാമുവേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരട്ടെ എന്ന് പറഞ്ഞു. ഇന്ന് നാം എത്രയോ വട്ടം അത് കേൾക്കുന്നു, ഞങ്ങളാകുന്നു വലിയ സഭ, ഞങ്ങൾ ക്രിസ്തുവിന്റെ സഭക്കാരാകുന്നു, ഞങ്ങൾ ദൈവസഭക്കാരാകുന്നു, ഞങ്ങൾ ഇന്ന ഇന്നതാകുന്നു. അത് ജനങ്ങളിൽ ഒരു ഭീതി ഉളവാക്കിയിട്ട് വാസ്തവമായിട്ടും ദൈവം അവിടെ പ്രവർത്തിക്കുന്നുവെന്ന് ജനങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ നായകത്തെ ആവശ്യമില്ലാതെയായിരിക്കുന്നു. അവർ ഇപ്രകാരം മനുഷ്യരെ അനുഗമിക്കും. കാരണം അവർ അവരുടെ വ്യക്തിപരമായ ജീവൻ സ്വയമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർക്കാവശ്യമുള്ളത് വിശ്വസിക്കാൻ അവർ സ്വയം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ന്യായാധിപതിയാകുന്നു. നമുക്ക് ന്യായാധിപതിയായിട്ട് ദൈവം നമുക്കൊരു മാർപ്പാപ്പയോ ഒരു ബിഷപ്പിനെയോ മറ്റാരെങ്കിലുമോ നൽകിയിട്ടില്ല. ദൈവം സ്വയമായി സ്വന്തം വ്യക്തിത്വത്തിൽ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ നമ്മുടെ ന്യായാധിപതിയും വഴികാട്ടിയുമാകുന്നു. ഇപ്പോൾ അതെന്തുകൊണ്ടാണ്? ദയവായി ഈ പരുഷമായ, ഏറ്റവും പരുഷമായ പ്രസ്താവനയ്ക്കായി എന്നോട് ക്ഷമിക്കണം. ഞാൻ അതുപോലെ യഥാർത്ഥമാക്കുന്നില്ല, ഞാൻ സ്നേഹത്തിൽ കൂടെ ഇത് പറയുന്നു.
എന്നാൽ
നമ്മുടെ സ്ത്രീകൾ മുടി കത്തിരിച്ച് കളയുന്നത് തെറ്റാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ചെറിയ നിക്കറുകളും ഇറക്കം കുറഞ്ഞ പാവാടകൾ ധരിക്കുന്നതും ചായം കൊണ്ട് മുഖവും ചുണ്ടുകളും നമ്മുടെ സ്ത്രീകൾ മോടി പിടിപ്പിക്കുന്നതും തെറ്റാണ്. പരിശുദ്ധാത്മാവ് ഇത് തെറ്റാണെന്ന് പറയുന്നു. എന്നാൽ നാം ശമുവേലിനെയും തന്നെയും പിന്തുടരുന്നിടത്തോളം അതൊക്കെ കൊള്ളാമെന്ന് മനുഷ്യർ നമ്മോട് പറയാൻ നാം ആഗ്രഹിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലും അവർ ആഴ്ചയിൽ 6 ദിവസവും ജീവിക്കുകയും ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോവുകയും ചെയ്യുന്നു. അവിടെ ഒരു നല്ല ബുദ്ധിശാലിയായ കോളേജിൽ നിന്ന് ബിരുദം പ്രാപിച്ച ഒത്തിരി ബിരുദങ്ങളോടുകൂടിയ ഒരുവൻ കുറച്ച് തമാശകളെ തന്റെ സന്ദേശത്തിൽ നിറച്ച് ഒരു ചെറിയ പ്രസംഗം നടത്തുകയും അതവരുടെ കാതുകളെ ഇക്കിളിയാക്കുകയും ചെയ്യുന്നു. കാരണം ഏതെങ്കിലും ചലച്ചിത്രം പോലെയോ അല്ലെങ്കിൽ ഒരു ടെലിവിഷനിലെ പരിപാടി പോലെയോ അവർക്ക് നേരം പോക്കാകേണ്ടിയിരിക്കുന്നു. എന്നിട്ടൊരു ചെറിയ പ്രാർത്ഥന അവർക്ക് വേണ്ടി നടത്തിയിട്ട് അവരവരുടെ ദൈവഭക്തി നടത്തി എന്നുള്ളതിന്റെ ഒരു സ്വയമായ സന്തുഷ്ടിയോട് വീടുകളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭക്തിയോടെ ജീവിക്കുന്നതിനും ആഴ്ചയിലെ എല്ലാ ദിവസവും എല്ലാ രാത്രിയും നിങ്ങളെ തന്നെ ലോകപരമായ കാര്യങ്ങളിൽ നിന്ന് വേർപെടുത്തി ജീവിക്കുന്നതിനും ആവശ്യപ്പെടുന്നു. എന്നാൽ സഭയ്ക്കത് ആവശ്യമില്ല.
They want some man who can interpret the Bible the way that they want to hear it.
അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ബൈബിൾ വ്യാഖ്യാനിക്കുന്ന ആരെങ്കിലും മനുഷ്യരെ ആവശ്യമായിരിക്കുന്നു. ബൈബിളിൽ കൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ശബ്ദം അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരിൽ പലരും അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് ജനങ്ങളെ ഇക്കിളിയാക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്നൊരു കാര്യമേ ഇല്ല എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. ലോകം പെരുമാറുന്നതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായി പെരുമാറുന്നതിന് ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകൾ മുഖം കഴുകി തെരുവിലേക്ക് ഇറങ്ങുന്നതിനും പുരുഷന്മാർ വൃത്തിയായ മുഖഭാവത്തോടും വായിൽ ഒരു സിഗരറ്റും സിഗാറും പൈപ്പും പുരുഷന്മാർ ചെയ്യുന്ന ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ തെരുവിലിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. സ്ത്രീകൾ അവരുടെ മുടി കുറുക്കി വെട്ടിയും ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചും അവരുടെ രൂപത്തെ കാണിച്ചും അവർ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുന്നു. അതൊക്കെ ഈ നല്ല കാര്യങ്ങളാണെന്ന് പറയുന്ന പുരുഷന്മാരെ അവർക്ക് ആവശ്യമായിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഒരു വ്യക്തി എന്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ ഒരു കാര്യത്തിനെതിരായി പ്രസംഗിച്ചതുകൊണ്ട് ഒരു വലിയ സഭാ സംഘടനയിലുള്ള 5 പേർ പറഞ്ഞു, നാം സഹോദരൻ ബ്രഹാമിനെ വിട്ടുകളയാൻ പോകുകയാണ്, നമുക്ക് അദ്ദേഹവുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. ഒന്നുകിൽ നിങ്ങൾ ആ ടേപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തിരിച്ചെടുത്തിട്ട് അതിനുവേണ്ടി ക്ഷമ ചോദിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിട്ടുകളയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തോടൊപ്പം ഞാൻ നിൽക്കും. എന്റെ ജീവിതത്തിലുള്ള സകലതും എനിക്ക് എടുക്കേണ്ടി വന്നാലും ഞാൻ വചനത്തോടൊപ്പം തന്നെ നിൽക്കും. നിങ്ങൾ ടേപ്പിൽ പറഞ്ഞിട്ടുള്ള ഇന്ന ഇന്ന കാര്യങ്ങളെ തിരിച്ചെടുക്കയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഞാൻ തന്നെ ലജ്ജിക്കുന്ന യാതൊരു കാര്യത്തെയും എന്റെ ജീവിതത്തിൽ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ യാതൊരു ടേപ്പിനെയും റെക്കോർഡുകളെയും തിരിച്ചെടുക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നുവോ ഞാൻ അതോടൊപ്പം തന്നെ ശേഷിക്കുന്നു. അതിനാൽ ഞാൻ ജീവിക്കുകയും അതിനാൽ മരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ എന്നെ കുറിച്ച് ഇത് പറയാൻ ശ്രമിക്കുകയല്ല, എന്നാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചിത്രത്തെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുകയാണ്. അതിനാൽ നിങ്ങൾ അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഇത് ജനങ്ങൾ മനുഷ്യരാൽ നയിക്കപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നതാകുന്നു. അവർക്ക് ശമുവേലിനെ വേണ്ടായിരുന്നു. അതിനുശേഷം അവർ ശമുവേലിനെ രാജാവായി, ക്ഷമിക്കണം, ശൌലിനെ രാജാവായി അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് ശമുവേൽ അവരുടെ അടുക്കൽ വീണ്ടും എത്തി. അതിന്നായിരുന്നുവെങ്കിൽ അവൻ പറയുന്നമായിരുന്ന അതേ ഭാഷയിൽ ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാൻ കഴിയും. ദൈവം നിങ്ങളുടെ രാജാവായിരിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്നവൻ ചോദിച്ചു. കൊള്ളാം, ഞങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല എന്നവർ പറയും. എന്നാൽ ഞാൻ അവന്റെ പ്രതിനിധിയാകുന്നുവല്ലോ.
Samuel said, "Have I ever told you anything wrong?"
ശാമുവേൽ ചോദിച്ചു, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും പ്രവചിക്കുകയും അത് ഇന്ന രീതിയിൽ സംഭവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? ഞാൻ യഹോവയുടെ വചനത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ? ഞാൻ നിങ്ങളോട് ഇത് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് എപ്പോഴെങ്കിലും പണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്തിട്ടുണ്ടോ? ഞാൻ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്ന വചനമല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇത് സത്യമാണെന്ന് ദൈവം എല്ലായ്പ്പോഴും തെളിവാക്കി കാണിച്ചിരിക്കുന്നു. ശാമുവേൽ ദൈവത്തിന്റെ സംസാരിക്കുന്ന വായാകുന്നുവെന്ന് തെളിയിക്കുന്നതിന് അവൻ കൊടുങ്കാറ്റും മഴയും അയച്ചു. അതിനെക്കുറിച്ചുള്ള തിരുവെഴുത്ത് നിങ്ങൾക്കറിയാമല്ലോ. ശാമുവേൽ സമ്പൂർണമായും എന്ന് പരിശുദ്ധാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സംസാരിക്കുന്ന വായും അത് കൃത്യമായും ബൈബിൾ പറയുന്നത് പോലെ തന്നെ സംസാരിക്കുകയും ബൈബിൾ പറയുന്നത് തന്നെ വിശ്വസിക്കുകയും ഒരംശം പോലും അതിൽ നിന്ന് മാറുകയുമില്ല. എന്നാൽ അവർക്കതിൽ നിന്നും വ്യത്യസ്തമായി പറയുന്ന ആരെങ്കിലും ഇന്ന് ആവശ്യമായിരിക്കുന്നു. ശാമുവേലിന്റെ പ്രവചനം സമ്പൂർണമായും ശരിയല്ല എന്ന് ജനങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിരുന്നില്ല. അവർ അവനോട് ഉത്തരമായി പറഞ്ഞു, ശാമുവേലെ, നീ യഹോവയുടെ നാമത്തിൽ കൽപ്പിച്ചിട്ടുള്ള സകല കാര്യങ്ങളും നീ പറഞ്ഞതുപോലെ തന്നെ യഹോവ നിവൃത്തിയാക്കിയിരിക്കുന്നു. അതിൽ യാതൊരു കുറവുമില്ല. നീ ഒരിക്കലും ഞങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ പണത്തിന് വേണ്ടി യാചിച്ചിട്ടില്ല. നീ നിന്നെ തന്നെ സ്വയമായി നിലനിർത്തിയിരിക്കുന്നു. നിനക്ക് വേണ്ടി എന്തെങ്കിലും മഹത്തായതോ പ്രമുഖമായതോ ആയ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് നീ ഒരിക്കലും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. നീ നിന്റെ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ നിന്നെ സകല കാര്യങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ വാക്കുകൾ സത്യമായത് തന്നെ. നീ യഹോവയുടെ നാമത്തിൽ സംസാരിച്ചിരിക്കുന്നതെല്ലാം അതുപോലെ തന്നെയായിരിക്കുന്നു. എന്നിരിക്കലും ഞങ്ങൾക്ക് ഒരു രാജാവ് വേണം. നിങ്ങൾക്കിതിന്റെ വ്യത്യാസം കാണാൻ കഴിയുന്നില്ലേ? ഒരു മനുഷ്യനിൽ സാത്താന് പ്രവർത്തിക്കാൻ കഴിയുന്ന തന്ത്രത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഒരു പരിശുദ്ധമായ ജീവിതത്തിന് വേണ്ടിയും കളങ്കമില്ലാത്ത സ്വഭാവത്തിനായും ഒരു വ്യത്യസ്തമായ ജീവിതത്തിനും ഒരു വിശേഷ ജനമാകുന്നതിനും ഒരു വിശുദ്ധ ജനമാകുന്നതിനും ഒരു വിചിത്രമായി പെരുമാറുന്ന ജനമാകുന്നതിനും വേണ്ടി സ്വയം പരിശുദ്ധാത്മാവിന് വഴങ്ങിക്കൊടുത്ത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുന്നതിന് പകരം അവർ ലോകവുമായിട്ട് കൂടുതൽ ഒത്തുവരികയും ലോകത്തെ പോലെ പെരുമാറുകയും അതൊക്കെയും കൊള്ളാം, അതിൽ കുഴപ്പമൊന്നുമില്ല, ഇപ്രകാരം പെരുമാറിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊള്ളുക എന്ന് പറയുന്ന ഏതെങ്കിലും സഭയിലേക്ക് പോകുന്നു. ഇതെന്താകുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? രോഗശാന്തി എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല എന്നവർ പറയും. ഓ, പരിശുദ്ധാത്മാഭിഷേകം എന്നത് സഭയ്ക്കൊരു ചട്ടക്കൂട് മാത്രമാകുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പിന്നെ ദൈവം മനുഷ്യരെ എടുത്ത് സഭയിൽ നിന്നും പരിശുദ്ധാത്മാവിനെ എടുത്തിട്ട് സഭാ സംഘടനകൾ അത് നിർമ്മിക്കുന്നതിനിടയാക്കിയെന്നാകുന്നു. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, അങ്ങനെ യാതൊരു കാര്യവുമില്ല. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ വചനമായിട്ട് യേശു വരുന്നത് വരെ നിങ്ങളെ വഴികാട്ടുന്നതിനാകുന്നു. എന്നാൽ ഇപ്രകാരമാണ് അത് പോയിരിക്കുന്നത്.
Saul come into power. He got a great following. Oh, he had beautiful armors. He had
Saul adhigarathilayi അവൻ തനിക്കൊരു വലിയ പിൻഗാമികളുടെ കൂട്ടത്തെ ഉണ്ടാക്കി. ഓ, അവന്റെ പക്കൽ മനോഹരമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ പക്കൽ പാട്ടുകാരുണ്ടായിരുന്നു. അവന്റെ പക്കൽ കുന്തങ്ങളും അവന്റെ പക്കൽ പരിചകളും ഉണ്ടായിരുന്നു. ഓ, അവൻ ബാക്കിയുള്ള സകല ദേശത്തെക്കാളും കൂടുതലായി അതിശോഭിച്ചു. അവനവരെ ഒരു ഭരണക്രമത്തിൽ കൊണ്ടുവന്നിട്ട് അത് മറ്റാരെങ്കിലും കേട്ടിട്ടുള്ളതിൽ നിന്നും ദൂരത്തായ കാര്യമായിരുന്നു. നമ്മുടെ സഭകളും വിഭാഗീയ സഭാ സംഘടനകളും ഇന്ന് അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും വലിയ പള്ളിക്കെട്ടിടങ്ങൾ നമുക്കുണ്ട്. ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും നല്ല വസ്ത്രധാരണം ചെയ്യുന്നവരാണ് നമുക്കുള്ളത്. നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും ഉയർന്ന പാണ്ഡിത്യം നമുക്കുണ്ടായിരിക്കുന്നു. ശൌലിന്റെ പരിശീലിപ്പിക്കപ്പെട്ട ജനങ്ങളെ പോലെ അവർക്ക് കുന്തമെടുത്ത് ചുഴറ്റാനും യുദ്ധതന്ത്രങ്ങൾ പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ട് രാജ്യങ്ങൾ അവരെ ഭയന്നിരുന്നു. അവരെല്ലാവരും ഒരു പരിശീലിക്കപ്പെട്ട ജനമായിരുന്നു.
That there was a challenger come out. And it saw him.
എന്നാൽ ഒരു ദിവസം ഒരു വെല്ലുവിളിയുമായിട്ട് ഒരുവൻ അവിടേക്ക് കടന്നു വന്നു. അത് മുഴുവൻ ഇസ്രായേൽ സേനയും അത്രമാത്രം ക്ഷോഭിപ്പിച്ചിട്ട് അവർ എഴുന്നേൽക്കുകയും അവരുടെ കാലുറയിൽ കിടന്ന് വിറക്കുകയും ചെയ്യാൻ തുടങ്ങി.
Goliath made them a challenge. If your God is what you say he is,
ഗോലിയാത്ത് അവരെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം നിങ്ങൾ പറയുന്ന ദൈവം തന്നെയെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായി പരിശീലിക്കപ്പെട്ടവരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെല്ലുവിളിച്ചു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ലായിരുന്നു. അവരുടെ നല്ല തേച്ചുമിനിക്ക് ആയുധങ്ങൾ അവിടെ പ്രവർത്തിക്കുമായില്ല. അവരുടെ കുന്തങ്ങൾ പ്രവർത്തിച്ചില്ല. ഇതിനു മുമ്പ് അവർ കേട്ടിട്ടില്ലാതിരുന്ന എന്തോ അവിടെ സംഭവിക്കുകയായിരുന്നു.
Honor and dignity and
ഞാൻ വളരെ ദൈവഭക്തിയോടും ആദരവോടും ബഹുമാനത്തോടും സ്നേഹത്തോടും ക്രിസ്തീയ കൂട്ടായ്മയോടും കൂടി ഇത് പറയുന്നു.
I read the other day in an African paper where that our son of Kish, our challenger of evangelism, when a Mohammedan challenged him,
കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിലെ ഒരു പത്രത്തിൽ നമ്മുടെ കീശിന്റെ പുത്രനും സുവിശേഷത്തിന്റെ വെല്ലുവിളിക്കാരനുമായ ബില്ലി ഗ്രഹാമിനെ ഒരു മുഹമ്മദീയനായ മനുഷ്യൻ വെല്ലുവിളിച്ചു എന്ന് വായിക്കുകയുണ്ടായി. അവൻ പറഞ്ഞു, നിന്റെ ദൈവം ദൈവമാണെങ്കിൽ അവൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞതുപോലെ രോഗികളെ സൗഖ്യമാക്കി കാണിക്കട്ടെ. അപ്പോൾ ഈ കീശിന്റെ പുത്രൻ ബാക്കിയുള്ള സേനയോടൊപ്പം നിശബ്ദനായി പോവുകയും പരാജയപ്പെട്ട് ആ ദേശം വിട്ടുപോരുകയും ചെയ്തു. ഇതൊരു നിന്ദയാകുന്നു. നമ്മുടെ ദൈവം ദൈവം തന്നെയാകുന്നു. നമുക്ക് നല്ല പള്ളികളുണ്ട്, നമുക്ക് നല്ല സുവിശേഷ വേലയുണ്ട്, നമുക്ക് ചിലവ് കൊടുത്തുള്ള പാട്ടുകാരുണ്ട്, നമുക്ക് നല്ല പാട്ട് സംഘമുണ്ട്, ദേശത്തെ ഏറ്റവും ഉയർന്ന സ്തൂപികൾ നമുക്കുണ്ട്, ഏറ്റവും മാന്യരായ മനുഷ്യരും ഏറ്റവും കൂടുതൽ പണവുമുണ്ട്, നമുക്ക് വിവേകശാലികളുണ്ട്, നമുക്ക് വേദശാസ്ത്രം മുഴുവനുമുണ്ട്, നമുക്കത് പ്രസംഗിക്കാൻ കഴിയും, നമുക്കത് പറയാൻ കഴിയും, നമുക്ക് സുവിശേഷം പറഞ്ഞ് ജനങ്ങളെ കൊണ്ടുവരാനും ഓരോ വർഷം സഭയിലേക്ക് ലക്ഷക്കണക്കിന് പരിവർത്തനം നടത്താനും കഴിയും. നമ്മുടെ ചെലവ് കൊടുക്കപ്പെട്ട പാട്ട് സംഘത്തിനും നമ്മുടെ ബുദ്ധിപരമായ സുവിശേഷ പ്രവർത്തനത്തിനും ഇതുപോലൊരു വെല്ലുവിളിയെ നേരിടേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു. അതിനെക്കുറിച്ച് യാതൊന്നും അവർക്കറിയില്ലായിരുന്നു.
Of the baptism of the Holy Ghost.
അവന്റെ രോഗശാന്തിയുടെ യാതൊരു ശക്തിയും അവർക്കറിയില്ല. അവന്റെ പരിശുദ്ധാത്മ സ്നാനത്തിന്റെയോ ക്യാൻസർ രോഗത്താൽ മരിക്കുന്ന ഒരു മനുഷ്യന്റെ നിഴലിനെ എടുത്ത് അവനെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന ശക്തിയോ അവർക്കറിയില്ല. അവർക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. ശൌലും അവന്റെ മനുഷ്യ നിർമ്മിതമായ കൂട്ടരെയും പോലെ അവർ ഈ മേഖലയിൽ പരിശീലിക്കപ്പെട്ടിട്ടിരുന്നില്ല. എന്നാൽ ദൈവം ഒരിക്കലും നിങ്ങൾക്കായി ഒരു സാക്ഷിയില്ലാതെ വിടുകയില്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ദൈവത്തിന്റെ ജനത്തോടും ദൈവമക്കളോടും പറയട്ടെ.
Not knowing to Saul. Saul knew nothing about it. But God had a little David back over behind the hill somewhere.
ശൌല് ഇതിനെപ്പറ്റി യാതൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ദൈവത്തിന് ഒരു ദാവീദ് അവിടെ എവിടെയോ ഉള്ള ഒരു മലയ്ക്ക് പിന്നിലായി ഉണ്ടായിരുന്നു. അവൻ ആടുകളെ വൈദിക കളകളിന്മേൽ തീറ്റുകയായിരുന്നില്ല. എന്നാൽ അവൻ അവരെ പച്ചയായ പുൽപ്പുറത്തും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തും നടത്തുകയായിരുന്നു.
He was mindful of his father's sheep.
അവൻ തന്റെ പിതാവിന്റെ ആടുകളെ കുറിച്ച് ശ്രദ്ധാലുവായിരുന്നു. അവന്റെ പിതാവിന്റെ ആടുകളിൽ ഒന്നിനെ പിടിക്കുവാൻ ശത്രു ഓടി അകത്ത് കടന്നു വന്നാൽ ആ കുഞ്ഞാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ശക്തി അവൻ അറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ ഒരു ആട്ടിൻകുട്ടിയെ വിടുവിക്കുന്നത് എന്തർത്ഥമാക്കുന്നു എന്നറിയാവുന്ന ഒരു ദാവീദ് അവിടെ എവിടെയോ ആയിട്ട് ദൈവത്തിനുണ്ടായിരുന്നു. അവനിപ്പോഴും അതിനെ കുറിച്ചെല്ലാം അറിയുന്നു. അവൻ വിശ്വസിച്ചിരുന്നു. അവന് ശൌലിന്റെ യുദ്ധ പടച്ചട്ടയെ കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. അവൻ അതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചിരുന്നതുമില്ല. അവൻ അവരുടെ യാതൊരു വിഭാഗീയ സഭാ സംഘടനയും ആവശ്യമുണ്ടായിരുന്നില്ല. അവന് തന്റെ മേൽ ആ പടച്ചട്ട ആവശ്യമായിരുന്നില്ല. എന്നാൽ അവൻ പറഞ്ഞു, എനിക്കിതിനെ കുറിച്ച് യാതൊന്നും അറിയില്ല, എന്നാൽ എനിക്കറിയാവുന്ന ആ ശക്തിയിൽ ഞാൻ പോകട്ടെ. അവൻ തന്റെ പിതാവിന്റെ ആടുകളെ മേയിച്ചിരുന്നു. അവൻ മേയ്ക്കുന്നതിന്റെ ചുമതല എടുത്തിരുന്നു. അവൻ അവയ്ക്ക് ശരിയായ ആഹാരം കൊടുക്കുകയും അവ ജീവിക്കുകയും പുഷ്ടിപ്പെടുകയും ചെയ്തു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. നല്ല ഇടയൻ അവരെ പോഷിപ്പിക്കുന്നു. യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യനാകുന്നു. ശത്രു രോഗത്താൽ അവയിൽ ഒന്നിനെ പിടിച്ചെടുക്കാൻ അവൻ ശ്രമിക്കുമ്പോൾ അവന് ദൈവത്തിന്റെ ശക്തി അറിയാമായിരുന്നു. ദാവീദ് അവിടെ നിൽക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ പറഞ്ഞു, ആ മനുഷ്യൻ തന്റെ ജന്മം മുതലേ തന്റെ യൗവനം തൊട്ടേ യോദ്ധാവാകുന്നു. അവന് കുന്തവും പടച്ചട്ടയും മാത്രമല്ലാതെ യാതൊന്നും അറിയില്ല. അവൻ നല്ല പരിശീലനം പ്രാപിച്ചവനാണ്. അവനൊരു വേദശാസ്ത്ര പണ്ഡിതനാകുന്നു. എന്നാൽ നിനക്ക് അതിനെ കുറിച്ച് യാതൊന്നും അറിയില്ലല്ലോ. അവൻ പറഞ്ഞു, ശ്രീമാൻ അത് ശരിയാണ്, എനിക്ക് വേദശാസ്ത്ര പരിശീലനെ കുറിച്ച് യാതൊന്നും അറിയില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, എന്റെ പിതാവിന്റെ ആടുകളിൽ ഒന്നിനെ എടുക്കാൻ ശത്രു വരുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ശക്തിയോടെ പോയിട്ട് അതിനെ വീണ്ടെടുത്തു. ഞാൻ അതിനെ തിരികെ സുരക്ഷിതമായി നല്ല ആരോഗ്യാവസ്ഥയിൽ വീണ്ടും കൊണ്ടുവന്നു. ഞാൻ അതിനെ തിരികെ പച്ച പുൽപ്പുറത്തേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്കും കൊണ്ടുവന്നു. എന്റെ ഒരു കുഞ്ഞാടിനെ എടുത്തുകൊണ്ടുപോയ സിംഹത്തെ ദൈവമിന്റെ കരങ്ങളിലേക്ക് തരികയും ഞാൻ അതിനെ കൊല്ലുകയും അവനെന്നെ അതുപോലെ ഒരു കരടിയെയും കൊല്ലുവാനിടയാക്കി. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഈ അഗ്രചർമ്മിയായ ഫെലിസ്തീനെ കൊല്ലുന്നതിന് എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നായകത്വം ആവശ്യമായിരിക്കുന്നു. എന്റെ നാളുകളെ എനിക്കറിയില്ല, ആർക്കും തന്നെ അതറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഞാൻ ഉറക്കത്തിലായിരിക്കെയും ഉറക്കത്തിൽ യോസഫിന് സുഖമില്ലാതെയായിട്ട് ഞാൻ അവനെ പ്രാർത്ഥിക്കുന്നതിനായി പൊക്കിയെടുക്കുന്നതായി സ്വപ്നം കണ്ടു. അതിനുശേഷം ഞാൻ ഉണർന്നപ്പോൾ വളരെ താറുമാറായിരുന്നിട്ട് ഒരുപക്ഷെ യോസഫ് സുഖമില്ലാതെയാകാൻ പോകുകയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്റെ മുമ്പിലായി ഒരു ചെറിയ ഇരുണ്ട നിഴൽ തവിട്ട് നിറത്തിലായി പോകുന്നത് ഞാൻ കണ്ടു. അത് കണ്ടിട്ട് എന്നെ പോലെ തന്നെ ഇരുന്നു. ഞാൻ അതിനെ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അതിന്റെ പിന്നിലായി ആരോ വെളുത്ത് ഞാൻ കണ്ടിരുന്നു. അത് അവൻ തന്നെയായിരുന്നു. ഞാൻ എന്റെ ഭാര്യയെ അവൾ ഉണർന്നിരിക്കുകയാണോ എന്ന് നോക്കി. അതിനാൽ എനിക്ക് അവളെ അത് കാണിക്കാനും അവൾക്ക് ഈ ദർശനം കാണാനും കഴിയാമെന്ന് വിചാരിച്ചു. എന്നാൽ അവൾ ഉറങ്ങിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഓ എന്നോട് ക്ഷമിക്കണം കർത്താവേ. എന്നാൽ അതെന്റെ ജീവിതമായിരുന്നു. ഞാൻ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളിലേക്കും അവൻ എന്നെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എപ്പോഴും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് നീയാണ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കും. അത് സാത്താനാണ് എന്നിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിനക്ക് മാത്രം എന്നെ വഴി നടത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ മുഖത്തോടുകൂടിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അവൻ എന്റെ മുമ്പിലായിട്ട് പിന്നോട്ട് നോക്കിയിരുന്നു. അവൻ തന്റെ കൈകൾ ഉയർത്തിയിട്ട് എന്റെ കൈകളെ പിടിക്കുകയും ഈ രീതിയിൽ മുമ്പോട്ട് നീങ്ങുകയും ചെയ്തു. അതിനുശേഷം ദർശനം എന്നെ വിട്ടുപോയി. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ നേരത്തെ ഉണർന്നിരുന്നു. ഈ ദർശനം ശനിയാഴ്ചയായിരുന്നു. ഞാൻ മരിക്കുന്നതിനെ കുറിച്ച് എപ്പോഴും വിചാരിക്കുകയും വിഷമിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് 50 വയസ്സായിരിക്കെ എനിക്ക് അധിക സമയം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതിനുശേഷം ഈ തിയോഫനിയായ സ്വർഗീയ ശരീരത്തിൽ ഞാൻ എന്തായിരിക്കുമെന്ന് എപ്പോഴും അതിശയിച്ചിരുന്നു. ഞാൻ എന്റെ വിലയേറിയ സ്നേഹിതർ ഒരു വെളുത്ത മഞ്ഞു പോലെ കടന്നു പോകുന്നത് കണ്ടിട്ട് ഇതാ സഹോദരൻ നെവിൽ പോകുന്നുവെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹലോ സഹോദരൻ വേണം എന്ന് പറയാൻ കഴിയാതെ വരുമോ? യേശു വരുമ്പോൾ പിന്നെ ഞാൻ വീണ്ടും മനുഷ്യനാകുമോ? അങ്ങനെ എന്തായിരിക്കുമെന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരുന്നു. ഞാൻ അങ്ങ് ദൂരെ പടിഞ്ഞാറ് ഭാഗത്തായി നിൽക്കുന്നതായി സ്വപ്നം കാണുകയായിരുന്നു. ഞാനൊരു വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളോടുകൂടിയ സ്ഥലത്തുകൂടി വരികയും എന്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും ആറ്റിൽ മീൻ പിടിക്കുകയുമായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് വാതിൽ തുറന്നു. ആകാശം അത്രമാത്രം തെളിഞ്ഞിരുന്നു. അതിവിടെയുള്ള താഴ്വരയിൽ കാണപ്പെടുന്ന മാതിരി കണ്ടിരുന്നില്ല. അവ നീലയും വെള്ളയുമായ മേഘങ്ങളായിരുന്നു. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയെ, വളരെ മുമ്പേ നാം ഇവിടെ ആകേണ്ടിയിരുന്നു. അവൾ പറഞ്ഞു, ബില്ലി, കുഞ്ഞുങ്ങളോടുകൂടെയുള്ള കാരണത്താൽ നാം ആയിരുന്നു. അതിനുശേഷം ഞാൻ ഉണർന്നുപോയി. ഞാൻ ഒത്തിരി സ്വപ്നം കാണുകയാണെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ വിസ്മയിച്ചു പോയിരുന്നു. അങ്ങനെ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ അവൾ എന്റെ അടുക്കലായി കിടക്കുന്നത് കണ്ടു. ഞാൻ തലയിണ ഉയർത്തി വെച്ചിട്ട് നിങ്ങളിൽ പലരും ചെയ്യുന്നത് പോലെ കട്ടിലിന്റെ തലഭാഗത്തേക്ക് എന്റെ തല വെച്ചിട്ട് തലയ്ക്ക് പിന്നിലായി കൈകൾ വെച്ചു. അങ്ങനെ ഇപ്രകാരം ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. എന്നിട്ട് നാം മറുഭാഗത്തെത്തുമ്പോൾ ഇതെന്തായിരിക്കുമെന്ന് ഓർത്ത് വിസ്മയപ്പെടുകയായിരുന്നു. എനിക്ക് 50 വയസ്സായിരിക്കുന്നു. ഞാൻ ഇതുവരെയും യാതൊന്നും ചെയ്തിട്ടില്ല. എന്റെ കർത്താവിനെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. കാരണം ഞാൻ മരണമുള്ളവനായിരിക്കില്ല എന്ന് എനിക്കറിയാം. കുറഞ്ഞപക്ഷം എന്റെ പകുതി സമയമെങ്കിലും പോയി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലും തന്നെ എന്ന് പറയാം. എന്റെ ജനങ്ങളെ പോലെ ഞാൻ പ്രായമാകുന്നതുവരെ ജീവിച്ചിരുന്നാലും എന്റെ പകുതി സമയം പോയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചുറ്റുമായി നോക്കി. എഴുന്നേൽക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് ഞാൻ കിടക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം 7 മണിയായിരുന്നു. ഞാൻ രാവിലെ പള്ളിയിൽ പോകും. തൊണ്ട ഇടറിയിരിക്കുന്നുവെങ്കിൽ സഹോദരൻ നെവിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ, പ്രിയെ, നീ ഉണർന്നിരിക്കുന്നു എന്ന് ഭാര്യയോട് ചോദിച്ചു. അവൾ വളരെ ഗാഢമായ നിദ്രയിലായിരുന്നു. നിങ്ങളിത് വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പായിരുന്ന സഹോദരൻ ബ്രഹാം തന്നെ ആയിരിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എന്തോ എന്നോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് നിന്റെ തുടക്കമാണ്, യുദ്ധം ആഞ്ഞുകൊള്ളുക, തുടർച്ചയായി ആഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഒരു മിനിറ്റ് നേരം എന്റെ തല കുലുക്കിയിട്ട് ഓർത്തു, ഒരുപക്ഷെ ഞാൻ ഇപ്രകാരം വിചാരിക്കുന്നതായിരിക്കാം. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തിക്ക് അങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാകാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ സങ്കല്പിച്ചതായിരിക്കാം. എന്നാൽ അത് വീണ്ടും യുദ്ധം ആഞ്ഞുകൊള്ളുക, മുമ്പോട്ട് പോയിക്കൊള്ളുക, മുമ്പോട്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഞാനത് പറഞ്ഞതായിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്റെ ചുണ്ടുകളെ പല്ലിനകത്താക്കിക്കൊണ്ട് എന്റെ കൈയെടുത്ത് വായ്മേൽ വെച്ചു. അപ്പോൾ ഇതാ വീണ്ടും അത് വന്നിട്ട്, തുടർച്ചയായി ആഞ്ഞുകൊള്ളുക, ഈ വഴിയുടെ അവസാനം എന്താണെന്ന് നിനക്കറിയാൻ മാത്രം കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞു. എനിക്കത് ഗ്രഹാം സ്നെല്ലിംഗ്സോ മറ്റാരോ ഇപ്രകാരം ആ പാട്ട് പാടുന്നത് പോലെ കാണപ്പെട്ടു. ആനാമയോ മറ്റുള്ളവരും കൂടി അതിവിടെ പാടുമായിരുന്നു. ഞാൻ ഗൃഹവിരഹാർത്ഥത്തിലായി വിളറുന്നു. ഞാൻ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ആ മധുരമേറിയ തുറമുഖമണിനാദം ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അതെന്റെ പാതയെ തെളിയിക്കുകയും സകല ഭീതിയെയും അപ്രത്യക്ഷമാക്കും. കർത്താവെ, സമയത്തിന്റെ തിരശീലയ്ക്കപ്പുറത്തേക്ക് എന്നെ നോക്കാനിടയാക്കണമേ. ഇതിവിടെ പള്ളിയിൽ പാടി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തോ എന്നോട്, നീ തിരശീലയ്ക്കപ്പുറം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെന്നെ വളരെ കൂടുതലായി സഹായിക്കും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു നിമിഷത്തിനുള്ളിൽ, ഒറ്റ ശ്വാസത്തിനുള്ളിൽ, ഞാൻ ചെറുതായിട്ടൊരു ചരിവുള്ള ചെറിയ സ്ഥാനത്തെത്തി. ഞാൻ തിരികെ നോക്കിയപ്പോൾ ഞാനതാ അവിടെ കട്ടിലിൽ കിടക്കുന്നു. ഇതൊരു വിചിത്രമായ കാര്യമായിരിക്കുന്നുവല്ലോ എന്ന് ഞാൻ ഓർത്തു. ഇപ്പോൾ നിങ്ങൾ ഇത് ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്റെ സഭയോടും അല്ലെങ്കിൽ ഞാൻ മേയിക്കുന്ന എന്റെ ആടുകളോടുമാകുന്നു. ഇത് ഞാൻ ഈ ദേഹത്തിലായിരുന്നോ അതോ അല്ലായിരുന്നോ, അല്ലെങ്കിൽ ഇതൊരു രൂപാന്തരണമായിരുന്നോ എനിക്കറിയില്ല. എനിക്കുണ്ടായിട്ടുള്ള ദർശനങ്ങൾ യാതൊന്നും ഇതുപോലെയായിരുന്നില്ല. എനിക്ക് അവിടേക്കും അതോടൊപ്പം ഇവിടേക്കും നോക്കാൻ കഴിയുമായിരുന്നു. ഞാൻ ആ സ്ഥലത്തെത്തിയപ്പോൾ ഇത്രയുമധികം ജനങ്ങൾ ഉച്ചത്തിൽ ഹോ എന്റെ വിലയേറിയ സഹോദര എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ചെറുപ്പക്കാരികളായ സ്ത്രീകൾ, ഒരുപക്ഷെ 20 വയസ്സിന്റെ തുടക്കമാകാം, 18-നും 20-നും ഇടയ്ക്ക് പ്രായമേറിയ സ്ത്രീകൾ ഓടി വന്ന് എന്റെ ചുറ്റുമായി കൈകൾ ചുറ്റിയിട്ട് ഉച്ചത്തിൽ ഞങ്ങളുടെ വിലയേറിയ സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ ഇതാ യൗവനക്കാർ അവരുടെ പൗരുഷത്തിന്റെ തേജസ്സിൽ വരുന്നു. അവരുടെ കണ്ണുകൾ തിളങ്ങിയും ഇരുണ്ട രാത്രിയിൽ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിച്ചു കാണപ്പെട്ടിരുന്നു. അവരുടെ പല്ലുകൾ മുത്തുപോലെ വെള്ളയായിരുന്നു. അവരും എന്നെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഓ ഞങ്ങളുടെ വിലയേറിയ സഹോദര എന്ന് വിളിച്ചിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് നോക്കിയപ്പോൾ ഞാനും യൗവനക്കാരനായിരുന്നു. ഞാൻ തിരിഞ്ഞിട്ട് താഴെ കിടക്കുന്ന എന്റെ പ്രായമേറിയ ശരീരത്തെ എന്റെ കൈകൾ തലയ്ക്ക് പിന്നിലായി വെച്ചുകൊണ്ട് കിടക്കുന്നത് നോക്കി. എന്നിട്ട് എനിക്കത് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ യൗവനക്കാരികളായ യുവതിമാർ അവരുടെ കൈകൾ എന്റെ ചുറ്റുമായിട്ട് കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഇതൊരു മിശ്രിത ശ്രോതാക്കളുടെ കൂട്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് വളരെ മാധുര്യതയോടും ആത്മാവിന്റെ സൗമ്യതയോടും കൂടി ഞാനിത് പറയുകയാണ്. ഒരു മാനുഷികമായ വികാരമില്ലാതെ പുരുഷന് സ്ത്രീയുടെ മേൽ തന്റെ കൈകളെ ചുറ്റുവാൻ കഴിയുകയില്ല. എന്നാൽ അങ്ങനെ ഒരു കാര്യം അവിടെ ഇല്ലായിരുന്നു. അവിടെ ഒരു ഇന്നലെയോ ഒരു നാളെയോ ഉണ്ടായിരുന്നില്ല. അവർ ക്ഷീണിച്ചിരുന്നില്ല. ഇത്രയും സുന്ദരികളായ സ്ത്രീകളെ ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങും കണ്ടിട്ടില്ല. അവർക്ക് തലമുടി അവരുടെ ഇടുപ്പ് വരെയും കാൽപാദം വരെ നീണ്ട പാവാടകളും ഉണ്ടായിരുന്നു. അവരെന്നെ ആലിംഗനം ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഇരിക്കുന്ന എന്റെ സ്വന്തം സഹോദരി തന്നെ എന്നെ ആലിംഗനം ചെയ്താലും അത് അതുപോലെ ആയിരുന്നില്ല. അവരെന്നെ ഉമ്മവയ്ക്കായിരുന്നില്ല, ഞാനും അവരെ ഉമ്മവയ്ക്കായിരുന്നില്ല. അതെന്തോ എനിക്ക് പദാവലിയിൽ നിന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തതായിട്ട്, എനിക്കത് പറയുന്നതിന് വാക്കുകളില്ല. പരിപൂർണമായ എന്ന വാക്ക് അതിനെ തൊടുക പോലുമില്ല. അതിവിശിഷ്ടമായ എന്ന വാക്ക് പോലും അതിനെ ഒരിടത്തും തൊടുകയില്ല. അത് ഞാൻ ഒരിക്കലും അറിയാത്തതായിട്ട് നിങ്ങൾക്ക് തന്നെ അവിടെ ആകേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ രീതിയിലും ആ രീതിയിലും നോക്കി, അവർ ആയിരത്തോളമായി വന്നുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കിത് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവിടേക്ക് ഇതാ ഹോപ്പ് കടന്നു വന്നു. അതിന്റെ ആദ്യത്തെ ഭാര്യയായിരുന്നു. അവൾ ഓടി വന്നിട്ട് ഒരിക്കലും എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞില്ല. അവൾ എന്റെ വിലയേറിയ സഹോദര എന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. എന്നെ കെട്ടിപ്പിടിച്ചിരുന്ന വേറൊരു സ്ത്രീയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഹോപ്പ് ഈ സ്ത്രീയെയും കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഓരോരുത്തരും ചെയ്തു. ഞാൻ ഓർത്തു, ഓഹോ, ഇതെന്തോ വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാകുന്നു. ഇതിലെന്തോ ഒരു കാര്യമുണ്ട്. എന്നിട്ടോ എനിക്ക് ആ പഴയ ശരീരത്തിലേക്ക് തിരികെ എപ്പോഴെങ്കിലും പോകേണ്ടതായിട്ടുണ്ടോ എന്ന് ഞാൻ ഓർത്തു. അതിനുശേഷം ഞാൻ ചുറ്റുമായി നോക്കിയിട്ട് ഇതെന്താകുന്നുവെന്ന് ഞാൻ ഓർത്തു. ഞാനത് നോക്കിയപ്പോൾ വാസ്തവമായി നന്നായിരുന്നു. എനിക്കത് മനസ്സിലാക്കുന്നതിന് കഴിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഹോപ്പിനെ കണ്ടിട്ട് ഓ, ഒരു ബഹുമാന്യായ അതിഥിയെ പോലെ അവിടെ കാണപ്പെട്ടിരുന്നു. അവളിൽ യാതൊരു വ്യത്യാസമില്ലായിരുന്നു. എന്നാൽ ഒരു ബഹുമാന്യായ അതിഥിയെ പോലെ കാണപ്പെട്ടിരുന്നു. അപ്പോൾ ആ മുറിയിൽ വെച്ച് സംസാരിച്ച ശബ്ദം എന്നോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പ്രസംഗിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ഇതാകുന്നു. ഇത് സമ്പൂർണ്ണ സ്നേഹമാകുന്നു. ഇതുകൂടാതെ ആർക്കും ഇവിടെ പ്രവേശിക്കാൻ കഴിയുകയില്ല. അവിടെ പ്രവേശിക്കുന്നതിന് സമ്പൂർണ്ണ സ്നേഹം ആവശ്യമാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ആയിരുന്നതിലും കൂടുതൽ നിർണയത്തിലായിരിക്കുന്നു. അവിടെ യാതൊരു അസൂയമുണ്ടായിരുന്നില്ല. അവിടെ ക്ഷീണമുണ്ടായിരുന്നില്ല. അവിടെ മരണമുണ്ടായിരുന്നില്ല. രോഗവും അവിടെ ഉണ്ടായിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നശ്വരത്തേക്ക് ഒരിക്കലും നിങ്ങളെ വൃദ്ധനാക്കുവാൻ കഴിയുകയില്ല. അവിടെ കരച്ചിലില്ലായിരുന്നു. അവിടെ ഒന്ന് മാത്രം, അത് ആനന്ദമായിരുന്നു. ഓ, എന്റെ വിലയേറിയ സഹോദര. അവരെന്നെ പൊക്കിയെടുത്ത ഒരു വലിയ ഉയർന്ന സ്ഥാനത്താക്കി. ഞാൻ സ്വപ്നം കാണുകയില്ല എന്ന് ഞാൻ തിരികെ കട്ടിലിൽ കിടക്കുന്ന എന്റെ ശരീരത്തെ നോക്കിയിട്ടോർത്തു. അങ്ങനെ അവരെന്നെ ഒരു ഉയർന്ന സ്ഥാനത്തിരുത്തി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു കൂടാ എന്ന് ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ഇതാ എന്റെ രണ്ടു വശത്തും കൂടി സ്ത്രീകളും പുരുഷന്മാരും അവരുടെ യൗവനത്തിന്റെ പുതുമയിൽ ആർത്തുകൊണ്ട് വന്നു. അപ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, ഓഹോ, എന്റെ വിലയേറിയ സഹോദര, നിങ്ങളെ ഇവിടെ കാണുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്റെ മേലെ ആയിക്കൊണ്ട് എന്നോട് സംസാരിച്ചിരുന്ന ശബ്ദം എന്നോട് പറഞ്ഞു, നിനക്കറിയാമോ, പ്രവാചകന്മാർ തന്റെ ജനത്തോട് ചേരും എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ പറഞ്ഞു, അതെ, ഞാൻ തിരുവെഴുത്തിൽ അത് ഓർക്കുന്നു. എങ്കിൽ ഇത് നീ നിന്റെ ജനത്തോട് ചേരുമ്പോൾ ഉള്ളതാകുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ അവർ വാസ്തവികമായിട്ട് എനിക്കവരെ തൊടാൻ കഴിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഓ, കഴിയും, ഞാൻ പറഞ്ഞു. എന്നാൽ അവർ ലക്ഷക്കണക്കിനാണല്ലോ ഉള്ളത്, അത്രയും ബ്രണഹാംകാർ ഇല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ശബ്ദം എന്നോട് പറഞ്ഞു, അവർ ബ്രണഹാംകാരല്ല, അവർ നിന്റെ ശുശ്രൂഷയിൽ കൂടെ മാറ്റപ്പെട്ടവരാകുന്നു. ഇവരെയാണ് നീ കർത്താവിലേക്ക് വഴി നടത്തിയത്. എന്നിട്ട് പറഞ്ഞു, അവരിൽ വളരെ സൗന്ദര്യവതികളായ സ്ത്രീകളെന്ന് നീ വിചാരിക്കുന്നവരിൽ ചിലരെ നീ കർത്താവിലേക്ക് നയിച്ചപ്പോൾ 90 വയസ്സിന് മേലെയായിരുന്നു. അതുകൊണ്ട് അവർ ഞങ്ങളുടെ വിലയേറിയ സഹോദര എന്ന് ആർത്തു വിളിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. പെട്ടെന്ന് അവർ ഉച്ചത്തിൽ ആർത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇവിടെ ആകുമായിരുന്നില്ല. ഞാൻ ചുറ്റുമായി നോക്കി, എനിക്കിത് മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചു, ഓ, യേശു എവിടെ? എനിക്കവനെ ഉടനെ കാണണം. അവർ പറഞ്ഞു, ഇപ്പോൾ അവൻ ആ വഴിയിൽ സ്വല്പം ഉയരത്തിലാകുന്നു. ഒരു ദിവസം അവൻ നിന്റെ അടുക്കൽ വരും. ഒരു നായകനായിട്ട് നിന്നെ അയച്ചിരുന്നു. എന്നാൽ ദൈവം വരും. അവൻ വരുമ്പോൾ ആദ്യം നീ അവരെ പഠിപ്പിച്ചതനുസരിച്ച് അവർ പോയാലും ഇല്ലെങ്കിലും നിന്നെ ന്യായം വിധിക്കും. നിന്റെ ഉപദേശത്തിനനുസരിച്ച് ഞങ്ങൾ പ്രവേശിക്കും. ഞാൻ പറഞ്ഞു, ഓഹോ, അതിൽ ഞാൻ സന്തോഷവാനാകുന്നു. എങ്കിൽ പൗലോസിന് ഇതുപോലെ നിൽക്കേണ്ടി വരുമോ? പത്രോസിന് ഇതുപോലെ നിൽക്കേണ്ടി വരുമോ എന്ന് ഞാൻ ചോദിച്ചു. അതെ, വരും എന്ന് പറഞ്ഞു. എങ്കിൽ അവർ പ്രസംഗിച്ച എല്ലാ വചനവും ഞാൻ പ്രസംഗിച്ചിരിക്കുന്നു. ഞാൻ അതിൽ നിന്നും ഒട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിയെടുത്ത് ഞാനും ചെയ്തിരിക്കുന്നു. അവർ പരിശുദ്ധാത്മ സ്നാനം പഠിപ്പിച്ചിരിക്കുന്നിടത്ത് ഞാനും പഠിപ്പിച്ചിരിക്കുന്നു. അവർ ചെയ്തതെല്ലാം ഞാനും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ജനങ്ങൾ ആർത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്കതറിയാം, ഒരു ദിവസം ഞങ്ങൾ നിന്നോടൊപ്പം തിരികെ ഭൂമിയിലേക്ക് പോകും. യേശു വരികയും നീ ഞങ്ങളോട് പ്രസംഗിച്ചതിന്റെ വചനപ്രകാരം നീ ന്യായം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ സമയത്ത് നീ അവിടെ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ അതെ നീ സ്വീകരിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ നീ ഞങ്ങളെ നിന്റെ ശുശ്രൂഷയുടെ സമ്മാനങ്ങളായിട്ട് അവന് സമ്മാനിക്കും. എന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ അവന്റെ അടുക്കലേക്ക് വഴി നടത്തുകയും നാം ഒരുമിച്ചിട്ട് തിരികെ ഭൂമിയിലേക്ക് എന്നേക്കുമായി ജീവിക്കുന്നതിന് പോകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തിരികെ പോകേണ്ടതായിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതെ, ഉണ്ട്, എന്നാൽ മുമ്പോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ജനങ്ങൾ അപ്പോഴും എന്നെ കെട്ടിപ്പിടിക്കുന്നതിനായി ആഗ്രഹിച്ചുകൊണ്ട് ഉച്ചത്തിൽ ഞങ്ങളുടെ വിലയേറിയ സഹോദര എന്ന് വിളിച്ചുകൊണ്ട് വന്നിരുന്നത് എനിക്ക് ദൂരെയായിട്ട് കാണാമായിരുന്നു. ഉടനെ ആ ശബ്ദം എന്നോട് പറഞ്ഞു, നീ സ്നേഹിച്ചതെല്ലാം, നിന്നെ സ്നേഹിച്ചതെല്ലാം ദൈവം നിനക്ക് ഇവിടെ നൽകിയിരിക്കുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എന്റെ പഴയ നായ അവിടേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു. ഇതാ എന്റെ കുതിര അവിടേക്ക് നടന്നു വന്നിട്ട് എന്റെ തോളിലേക്ക് ഒരു നിമിഷം അതിന്റെ തല വെച്ചു. അപ്പോൾ ആ ശബ്ദം പറഞ്ഞു, നീ സ്നേഹിച്ചതെല്ലാം, നിന്നെ സ്നേഹിച്ചതെല്ലാം നിന്റെ ശുശ്രൂഷയിൽ കൂടെ ദൈവം നിന്റെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് തന്നെ സ്വയം ആ മനോഹരമായ സ്ഥലത്ത് നിന്ന് മാറുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ ചുറ്റുമായി നോക്കിയിട്ട് പ്രിയെ, നീ ഉണർന്നിരിക്കുന്നു എന്ന് ചോദിച്ചു. അവൾ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. ഞാൻ ഓർത്തു, ഓ ദൈവമേ, ഓ എന്നെ സഹായിക്കണമേ, ഓ ദൈവമേ, എന്നെ ഒരിക്കലും ഒരു വചനമായിട്ട് പോലും അനുരഞ്ജനം നടത്താൻ ഇടയാക്കരുതേ. ഞാൻ ഈ വചനത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇത് പ്രസംഗിക്കുവാൻ എന്നെ ഇടയാക്കണമേ. എന്തു വന്നാലും പോയാലും ആരെന്തു പറഞ്ഞാലും കീശിന്റെ പുത്രന്മാരായ എത്ര ശൗലുമാർ എഴുന്നേറ്റാലും ഇതായാലും അതായാലും മറ്റേതായാലും ഞാൻ കാര്യമാക്കുന്നില്ല. എന്നെ കർത്താവേ ആ സ്ഥാനത്തെ കാഞ്ഞുകൊണ്ടിരിക്കുവാൻ ഇടയാക്കണമേ.
I say this is my Bible before me this morning. I've got a little boy there 4 years old.
എന്റെ ബൈബിൾ എന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഞാൻ ഇത് പറയുന്നു. 4 വയസ്സുള്ള ഒരു മകനെ എനിക്ക് വളർത്തുന്നതിനായിട്ടുണ്ട്. എനിക്ക് 9 വയസ്സുള്ള ടീനേജുകാരിയായ ഒരു മകളുണ്ട്. അവൾ കർത്താവിന്റെ വഴിയിലേക്ക് തിരിഞ്ഞതിൽ ഞാൻ നന്ദിയുള്ളവനാകുന്നു. ദൈവമേ, നിന്റെ ഉപദേശത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ എന്നെ ജീവിപ്പിക്കണമേ. ഇതിനെല്ലാം ഉപരിയായി ലോകം മുഴുവനും 90 വയസ്സുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാം നീ പോയിരുന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ആകുമായിരുന്നില്ല എന്നോട് നിലവിളിക്കുന്നതായി കാണപ്പെടുന്നു. ഓ ദൈവമേ, ഞാൻ ഈ പോരാട്ടത്തെ ആഞ്ഞു പോരാടട്ടെ. എനിക്ക് മരിക്കേണ്ടി വന്നാലും ഞാൻ തീർന്നു പോയാലും ഈ നശ്വരതയിൽ നിന്നും നിന്ദയിൽ നിന്നും അവിടേക്ക് പ്രവേശിക്കുന്നത് ഒരു ആനന്ദവും സന്തോഷവുമാകുന്നു.
100 billion miles.
100,000 crore miles ഉയരത്തിൽ ഒരു ചതുരശിലാഖണ്ഡം എനിക്കുണ്ടാക്കാൻ കഴിഞ്ഞാലും അത് ഈ രീതിയിൽ ഓരോ പടിയും സമ്പൂർണ്ണ സ്നേഹമായിട്ട് നാം ഇപ്പോൾ ആയിരിക്കും നടത്ത നാം എത്തുന്നതുവരെ അത് നേരിയതായി കൊണ്ടിരിക്കുന്നു. അത് നാശത്തിന്റെ വെറുമൊരു നിഴലായിട്ട് ആ ചെറുതായ എന്തോ ഒന്നിനെ എന്തോ എവിടെയോ ഉണ്ടെന്ന് നാം വിവേചിക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. അതെന്താകുന്നു എന്ന് നമുക്കറിയില്ല. ഓ എന്റെ വിലയേറിയ സ്നേഹിതരെ, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, സുവിശേഷത്തിലെ എന്റെ അരുമയായ ജനങ്ങളെ, ദൈവത്തിന് വേണ്ടി ഉളവാക്കപ്പെട്ട ജനങ്ങളെ, നിങ്ങളുടെ ഇടയനായ എന്നെ
കേൾക്കുകയാണ്.
നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇത് വിശദീകരിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിന് വാക്കുകളില്ല. എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതൊരിടത്തും കണ്ടുകിട്ടുന്നില്ല. എന്നാൽ ഈ അവസാന ശ്വാസത്തിനപ്പുറത്ത് ഏറ്റവും മഹത്വമേറിയ കാര്യമായിട്ടുള്ളതിനെ എനിക്ക് വിശദീകരിക്കാൻ കഴിയാതെ യാതൊരു വഴിയുമില്ല. എനിക്കത് കഴിയുകയില്ല. എന്നാൽ സ്നേഹിതരെ, നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും സമ്പൂർണ്ണ സ്നേഹം കിട്ടുന്നതുവരെ എല്ലാ കാര്യങ്ങളെയും ഒരു വശത്തേക്കിടുക. നിങ്ങൾക്ക് എല്ലാവരെയും, എല്ലാ ശത്രുവിനെയും, എല്ലാ കാര്യങ്ങളെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്തെത്തുക. അവിടേക്കുള്ള ആ ഒരു സന്ദർശനം എന്നെ ഒരു വ്യത്യസ്തനായ മനുഷ്യനാക്കിയിരിക്കുന്നു. ഞാൻ ഇതുവരെ ആയിരുന്ന സഹോദരൻ ബ്രഹാം തന്നെ എനിക്ക് ഒരിക്കലും ഒരിക്കലും ആയിരിക്കാൻ കഴിയില്ല. വിമാനങ്ങൾ എരമ്പിയാലും കൊള്ളിയാൻ മിന്നിയാലും ചാരൻ എന്റെ മേൽ തോക്ക് വെച്ചാലും എന്തു തന്നെയായാലും അതൊരു കാര്യമല്ല. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ ഈ പോരാട്ടം ആഞ്ഞു പോരാടാൻ പോവുകയാണ്. എനിക്ക് കഴിയാവുന്ന സകല മനുഷ്യരോടും സകല ജാതികളോടും ഞാൻ ഈ സുവിശേഷം പ്രസംഗിച്ചിരിക്കുന്നു. അങ്ങ് ദൂരെയായുള്ള ആ മനോഹര ദേശത്തേക്ക് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നു. ഇത് കഠിനമായിട്ട് കാണപ്പെട്ടിരിക്കാം, ഒരുപക്ഷെ വളരെ ശക്തിയെടുക്കപ്പെട്ടിരിക്കാം. എത്ര നാളുകൾ എടുക്കുമെന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായ രീതിയിൽ ഞാൻ പറഞ്ഞാൽ നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസത്തെ എന്റെ പരിശോധനയ്ക്ക് ശേഷം എനിക്ക് 25 വർഷം കൂടി ഒരു നല്ല ജീവിതത്തിനുള്ള അവസരമുണ്ട് എന്ന് നിങ്ങൾ ഒരു ഉറച്ച മനുഷ്യനാകുന്നുവെന്ന് പറഞ്ഞു. അതെന്നെ സഹായിച്ചു. എന്നാലോ ഇതായിരുന്നില്ല, ഇതാകുന്നില്ല. ഇതെന്തോ ഇവിടെ അകത്താകുന്നു. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. കീശിന്റെ മക്കൾ എഴുന്നേൽക്കും. എല്ലാവിധ നല്ല കാര്യങ്ങളും അവർ ചെയ്യും. എനിക്കതിനെതിരായിട്ട് യാതൊന്നുമില്ല. അവർ ദരിദ്രർക്കും പാവങ്ങൾക്കും സഹായങ്ങൾ നൽകും. ഓർക്കുക, ശമുവേൽ ശൗലിനോട് നീയും പ്രവചിക്കുമെന്ന് പറഞ്ഞു. അവരിൽ വളരെയധികം പേരും ശക്തരായ പ്രാസംഗികരും പ്രധാന ദൂതന്മാരെ പോലെ വചനം പ്രസംഗിക്കാൻ കഴിയുന്നവരുമാകുന്നു. എന്നാൽ അപ്പോഴും അത് ദൈവം ഇഷ്ടമായിരുന്നില്ല. ദൈവം അവരുടെ രാജാവാകേണ്ടിയിരുന്നു. സഹോദര സഹോദരി, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നതിനിടയാക്കുക. ഒരു നിമിഷത്തേക്ക് നമുക്ക് നമ്മുടെ തലകളെ വണങ്ങാം.
I would like to hear those sweet harbor bells chime. It would brighten my path and would vanish all fear. Lord, let us look past the curtain of time. Lord, let me look past the curtain of sorrows and fear.
Yeah.
Let me view that sunny, bright clime.
Oh, amen.
It would strengthen our faith and would vanish all fear.
Yeah. Thank you, Lord.
Lord, let them look past the curtain of time.
Hey.
I'm sure, Lord, if this little church this morning could just look past the curtain, not an affliction among them, nor never could be.
കർത്താവെ, ഈ സഭയ്ക്കിന്ന് രാവിലെ സമയം തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്കൊന്ന് നോക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു ക്ലേശം പോലും ഉണ്ടാകുകയില്ലെന്നും ഒരിക്കലും ഉണ്ടായിരിക്കാൻ കഴിയുകയില്ല എന്നും എനിക്ക് തീർച്ചയാണ്. ഒരു രോഗവുമില്ലാതെ സമ്പൂർണത മാത്രമായിരിക്കും. അതവിടെയും ഇവിടെയും തമ്മിൽ ഇടയ്ക്കുള്ള ഒരു ശ്വാസവും വാർദ്ധക്യത്തിൽ നിന്ന് യൗവനവും കാലഘട്ടത്തിൽ നിന്ന് നിത്യതയും ഒരു ക്ഷീണിച്ച നാളെയിൽ നിന്നും ഒരു ദുഃഖമായറിയ ഇന്നലയിൽ നിന്നും ഇപ്പോഴുള്ള സമ്പൂർണതയിലേക്ക് നിത്യവത വരെയുമാകും.
I pray, God, that you will bless every person here.
ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരെങ്കിലും ഇവിടെ നിന്റെ സ്നേഹത്തിന്റെ വഴി അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിക്കണമേ. സത്യമായിട്ടും പിതാവേ, യാതൊന്നിനും അത്തരത്തിലുള്ള ഒരു സ്നേഹത്തെയും പുതിയ ജന്മത്തെയും വീണ്ടും ജനിച്ചു മരിക്കാതെ ആ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കഴിയില്ലല്ലോ. ദൈവമായ പരിശുദ്ധാത്മാവ് സ്നേഹമാകുന്നുവെന്നും അത് സത്യമാണെന്നും ഞങ്ങൾ അറിയുന്നു. നമ്മുടെ വിശ്വാസത്താൽ നാം മലകളെ മാറ്റിയാലും നാം വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചാലും അതൊരു കാര്യമല്ല. അപ്പോഴും അങ്ങ് ദൂരെയായുള്ള മഹത്തായ ഏണി ഇതുകൂടാതെ ഒരിക്കലും ചവിട്ടിക്കരയാൻ കഴിയുന്നതല്ല. എന്നാൽ ഇതുമായിട്ട് അത് നമ്മെ ഭൗതിക ചിന്തകൾക്കും അപ്പുറത്തേക്ക് ഉയർത്താൻ കഴിയും. പിതാവേ, നീ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ സമയം ഈ സത്യത്തെ കുറിച്ച് എന്നെ പറഞ്ഞു കേട്ട എല്ലാവർക്കും കർത്താവെ, നീ എന്റെ സാക്ഷിയായിട്ട് ശമുവേൽ പറഞ്ഞതുപോലെ യഹോവയുടെ നാമത്തിൽ ഞാൻ സത്യമല്ലാതെ മറ്റെന്തെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച പോലെ ആക്കണമേ. അവർ ന്യായം വിധിക്കുന്നവരാകുന്നു. കർത്താവെ, ഞാനിപ്പോൾ അവരോട് നീ എന്നെ ആ ദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുകയും അത് സത്യമാണെന്ന് അവിടെ നിന്ന് അറിഞ്ഞിരിക്കുകയും ചെയ്യുന്നു.
If there be some that doesn't know you, may this be the hour that they say, Lord, place within me.
ഇപ്പോൾ പിതാവെ, നിന്നെ അറിയാത്തവരായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാഴികയിൽ അവർ കർത്താവെ അങ്ങയുടെ ഇഷ്ടം എന്റെ ഉള്ളിൽ നടത്തണമെന്ന് പറയുന്നതിനിടയാക്കണമേ. പിതാവെ, ഇത് അനുവദിച്ചു തരണമേ.
And now you with your heads bowed, would you raise your hands and say, pray for me, Brother Branham. God will within me.
Yeah.
ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് സഹോദരൻ ബ്രഹാം എന്റെ ഉള്ളിൽ ദൈവ ഇഷ്ടം നടത്തണമേ എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുക.
Just real sweetly, why don't you just say to Father, God, within my heart,
ഇപ്പോൾ നിങ്ങൾ ആ രീതിയിൽ എവിടെ തന്നെ ആയിരുന്നാലും വാസ്തവമായ മാധുര്യതയോടെ ദൈവമേ എന്റെ ഹൃദയത്തിൽ ഇന്ന് ഞാൻ സകല ലൗകിക കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നു. എല്ലാ കാര്യങ്ങളെയും ഞാൻ ഉപേക്ഷിച്ചിട്ട് നിന്നെ സ്നേഹിക്കുകയും എന്റെ ജീവകാലം മുഴുവൻ നിന്നെ സേവിക്കുകയും ചെയ്യും. ഈ ദിവസം തൊട്ട് ബൈബിളിലെ എല്ലാ തിരുവെഴുത്ത് പ്രകാരം ഞാൻ നിന്നെ പിന്തുടരും എന്ന് എന്തുകൊണ്ട് പിതാവിനോട്
പറഞ്ഞുകൂടാ?
നിങ്ങൾ ക്രിസ്തീയ സ്നാനത്തിൽ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ കർത്താവെ ഞാൻ സ്നാനപ്പെടുമെന്നും നിങ്ങൾ പരിശുദ്ധാത്മാ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് സ്വീകരിച്ചത് എപ്പോഴാണ് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഉറപ്പും സ്നേഹവും നൽകുന്നതാണ്. നിങ്ങളത് വ്യത്യസ്തമായി ചെയ്തെന്നിരിക്കാം. ഒരുപക്ഷെ വികാരാവേശങ്ങൾ ഉണ്ടായിരിക്കാം. അതിപ്രകാരമായിട്ട് ഒച്ച വയ്ക്കുകയോ അന്യഭാഷ പറയുകയോ ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെയും കൊള്ളാം. എന്നാൽ ആ ദിവ്യ സ്നേഹം അവിടെ ഇല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുക, കർത്താവേ, എന്റെ ഹൃദയത്തിൽ എന്റെ പ്രാണന്റെ ഉള്ളിൽ അങ്ങയുടെ ആത്മാവെത്തിയിട്ട് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആ ദിവ്യ സ്നേഹം എന്റെ ഹൃദയത്തിലായിട്ട് എന്റെ അവസാന ശ്വാസം എന്നെ വിടാൻ അതെന്നെ ആ ദേശത്തെത്തിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളിപ്പോൾ സ്വയമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ ദൈവം അത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതിന് വേണ്ടി അപേക്ഷിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ വിലയേറിയ നേർച്ച മുടിയോടുകൂടി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കഠിനമായി അധ്വാനിച്ചിട്ട് നിങ്ങളുടെ മക്കളെ പോഷിപ്പിച്ചിരിക്കുന്നു. വൃദ്ധയായ അമ്മമാരായ നിങ്ങൾ അവരുടെ കണ്ണുകൾ നിങ്ങളുടെ കണ്ണുനീർ തലോടിയിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരി, ഇതിനും അപ്പുറത്തുള്ള ജീവിതത്തിൽ അതിപ്രകാരമായിരിക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകട്ടെ. അത് പരിപൂർണമായിട്ട് നീ മുറിയിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നാം ജീവിക്കുന്നതിൽ നിന്നും മറ്റൊരു പരിണാമമാകുന്നു. ഇപ്പോൾ നാം ജീവിക്കുന്നത് വെറും ഒരു ദ്രവത്വത്തിന്റെ അവസ്ഥയിലാകുന്നു. എന്നാൽ കർത്താവെ, എന്റെ ഉള്ളിൽ അങ്ങയുടെ ഇഷ്ടം നടത്തണമേ എന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക.
Reverently, Lord, upon the basis of thy word and thy Holy Spirit,
ആദരവോടെ കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജന്മം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾ അറിയുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. ഞങ്ങൾ മനുഷ്യന്റെ ഇഷ്ടത്താലോ ശാരീരിക ഇഷ്ടത്താലോ അല്ല, എന്നാൽ ദൈവ ഇഷ്ടത്താൽ ജനിച്ചിരിക്കുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷിക്കുന്നു.
Are now asking for pardoning grace that your spirit will do that.
പിതാവേ, ക്ഷമയുടെ കൃപയ്ക്കായി അപേക്ഷിക്കുന്ന ഈ ജനങ്ങൾക്ക് നിന്റെ ആത്മാവ് പ്രവൃത്തി ചെയ്തു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്കത് ചെയ്യുന്നതിന് യാതൊരു വഴിയുമില്ല. ഞാൻ വെറും ഒരു മനുഷ്യനായിട്ട് കീശിന്റെ വേറൊരു പുത്രനാകുന്നു. എന്നാൽ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിന്നെ ആവശ്യമായിരിക്കുന്നു. ദൈവമേ, ഞാൻ ശാമുവേലിനെ പോലെ വചനത്തിന്റെ സത്യം പറയുന്നവനായിരിക്കാനിടയാക്കണമേ. നീ ഇതുവരെയും അത് വെളിപ്പെടുത്തുകയും ഞാൻ നിന്നോട് സത്യസന്ധമായിട്ട് നിൽക്കുന്നിടത്തോളം നീ അത് തുടരുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അവരെല്ലാവരും നിത്യജീവനെ സ്വീകരിക്കാൻ പിതാവെ നീടയാക്കണമേ. ഈ ദിവസം ഒരിക്കലും അവരിൽ നിന്ന് വിട്ടുപോകാനിടയാകരുതേ. ഈ ലോകത്തെ വിട്ടുപോകേണ്ട നാഴിക അവരുടെ ജീവിതത്തിൽ എത്തുമ്പോൾ ഞാനിപ്പോൾ അവരോട് പറഞ്ഞത് ഒരു വാസ്തവികതയിലേക്ക് തുറക്കാനിടയാക്കണമേ.
Thinking of our dinner, of work tomorrow.
ഇന്ന് മർത്യരായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വാച്ചിലേക്ക് നോക്കിയിട്ട് വൈകിട്ടത്തെ ആഹാരത്തെക്കുറിച്ചും നാളത്തെ ജോലിയെക്കുറിച്ചും ജീവിതത്തിലെ ചിന്തകളെയും അധ്വാനത്തെയും കുറിച്ച് ചിന്തിക്കുന്നത് പിന്നെ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അതെല്ലാം മാഞ്ഞു പോകപ്പെടും. അവിടെ യാതൊരു ചിന്തകളുമില്ലാതെ നിത്യതയുടെ ഒരു വലിയ ആനന്ദം മാത്രമായിരിക്കും.
Give them that type of life, Father, everyone. And may
പിതാവേ, അവരിൽ ഓരോരുത്തർക്കും അതേപോലെയുള്ള ജീവൻ നൽകണമേ. പിതാവേ, ഇന്ന് രാവിലെ ഇവിടെ സന്നിഹിതരായിട്ട് ഞാൻ ഈ ദർശനത്തെ കുറിച്ച് പറഞ്ഞു കേട്ട ഓരോ വ്യക്തിയെയും ഞാൻ മറുഭാഗത്ത് കണ്ടുമുട്ടുവാൻ ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരുപക്ഷെ എന്നോട് യോജിക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും ഇവിടെ ഉണ്ടായിരിക്കാം. എന്നാൽ പിതാവേ, അതൊരിക്കലും ഞങ്ങളുടെ വഴിയിലാകുവാൻ ഇടയാക്കരുതേ. ഞങ്ങളെ അവിടെ വെച്ച് തമ്മിൽ കണ്ടുമുട്ടുവാനും അവരും ഓടി വന്നിട്ട് ഞങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിക്കുവാനും ഞങ്ങളുടെ വിലയേറിയ സഹോദര എന്ന് പറയുവാനും ഇടയാക്കണമേ. കർത്താവെ, അതെന്നെ അവിടെ വെച്ച് കാണിച്ചതുപോലെ ഞാൻ സ്നേഹിക്കുന്നതെല്ലാം എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ആക്കി തീർക്കുവാൻ ഇടയാക്കണമേ. കർത്താവ് ഇത് അപ്രകാരമായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഞാൻ അവരെ എല്ലാം സ്നേഹിക്കുന്നു.
I offer them eternal life now. May they do their part to accept it. For I asked it in Jesus' name. Amen.
പിതാവ് അവരെ പ്രത്യക്ഷമാക്കാൻ ഇടയാക്കണമേ. ഞാനിപ്പോൾ അവർക്ക് നിത്യജീവനെ നേരുന്നു. അവരത് സ്വീകരിക്കുന്നതിന് അവരുടെ ഭാഗത്തെ ചെയ്യുവാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമീൻ.
We have just a few moments to pray.
നമുക്ക് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നതിന് കുറച്ച് സമയമുണ്ട്. നമുക്കൊരു രോഗിതയായ ബാലികയും ഒരു കസേരയിൽ ഒരു മഹിളയും ഇവിടെ ഉണ്ടായിരിക്കുന്നു.
Now to my most precious brother, sisters, please do not misunderstand me.
ഇപ്പോൾ എന്റെ ഏറ്റവും വിലയേറിയ സഹോദരന്മാരും സഹോദരിമാരുമായി നിങ്ങൾ ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്ത് സംഭവിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയില്ല. എന്നാൽ ദൈവമേ, ഞാൻ മരിക്കുമ്പോൾ ഞാൻ തിരികെ അവിടെ എത്തിച്ചേരാൻ ഇടയാകട്ടെ. ആ സ്ഥലത്തേക്ക് തിരികെ എത്തുക എന്നതാണ് അതെവിടെയായിരുന്നാലും ഞാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാം സ്വർഗത്തിലേക്ക് അടക്കപ്പെട്ട പൗലോസിനെ പോലെ ആകുവാൻ ഞാൻ ശ്രമിക്കുകയല്ല. ഞാനത് പറയുകയല്ല. എന്നാൽ ദൈവം എന്നെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം ശ്രമിക്കുകയും എന്റെ വരുവാനിരിക്കുന്ന പുതിയ ശുശ്രൂഷയിലേക്ക് എന്നെ മുമ്പോട്ട് ആയുന്നതിനായിട്ട് എന്തോ എനിക്ക് തരാൻ ശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷത്തേക്ക് ഞാനൊരു കാര്യത്തെ ഇവിടെ വായിക്കുന്നത് അനാദരവായി കാണപ്പെടുമോ? അത് ശരിയായിരിക്കുമല്ലേ. ഈ ദേശത്തെ പ്രമുഖമായ ഒരു മാസിക ബില്ലി ഗ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. 1960 ഫെബ്രുവരി 15 തീയതിയിലെ ദി ആഫ്രിക്കൻ ടൈംസ് എന്ന പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ ഡോക്ടർ ബില്ലി ഗ്രഹാം ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരുന്നു. ഈ പത്രത്തിന്റെ ലേഖകൻ ഒരു മുഹമ്മദിയനായിട്ട് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ക്രിസ്തുവിന്റെ സുവിശേഷ പ്രസംഗത്തോടൊപ്പം അത്ഭുതങ്ങളും പിന്തുടർന്നിരിക്കണം എന്ന ചിന്താഗതിക്കാരനായിരുന്നു. ഞങ്ങൾ ഉദ്ധരിക്കുന്നത് ഇതാകുന്നു. ക്രിസ്തു തന്നെ പിന്തുടരുന്നവരോട് ഇപ്രകാരം പറഞ്ഞു, അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും, അതിൽ വലിയതും അവർ ചെയ്യും. ബൈബിളിലുള്ള ക്രിസ്തുവിന്റെ സൽഗുണങ്ങളെ സഭ എപ്പോഴെങ്കിലും ഈ പ്രവൃത്തിയിലായിട്ട് ചെയ്തിട്ടുണ്ടോ? വലിയ പ്രവൃത്തികൾ എന്ന് പറയാതെ ക്രിസ്തു നിർവഹിച്ചതിന്റെ പകുതിയെങ്കിലും പ്രവൃത്തികൾ ഏതെങ്കിലും സഭ പ്രവർത്തിച്ചിട്ട് അതിനെ വേർതിരിച്ച് കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ തന്നെ ഒരു വ്യക്തിപരമായിട്ട് ഒരു പ്രസിദ്ധിയാർജിച്ച ക്രിസ്തീയ അഭിഭാഷകനായിരിക്കെ ഒരു മരിച്ച വ്യക്തിയെ ഭൗതിക ജീവിതത്തിലേക്ക് ഉയർത്താൻ കഴിയുമോ? നിങ്ങൾക്ക് സമുദ്രത്തിന്മേൽ നടക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കാനും കുരുടർക്ക് കാഴ്ച കൊടുക്കാനും കഴിയുമോ? ഇത് മുഹമ്മദീയരാൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന മേലെ വിവരിക്കപ്പെട്ടിട്ടുള്ള തെറ്റുകൾക്കനുസരിച്ചാകുന്നില്ലേ? അല്ലെങ്കിൽ ക്രിസ്തുവിനെ പിന്തുടർന്ന ചിലരുടെ പ്രസ്താവനകൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിനും അനുസരിച്ച് ക്രിസ്തുവിനെ പരീക്ഷിക്കുകയല്ലേ? ഈ മുസ്ലിം പത്രലേഖനത്തിൽ ഒരു പ്രസ്താവന വ്യക്തമായും വിട്ടുപോയിരിക്കുന്നു. അവർ ഈ മുസ്ലിംകാരനെ അപമാനിക്കുന്നു. എന്നാൽ അദ്ദേഹം ശരിയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അവർക്ക് പറയാനുള്ളത് എന്തായിരുന്നു എന്നാൽ അതിതാകുന്നു. ബൈബിൾ വായിക്കുന്നവർക്കും ഖുറാൻ അറിയാവുന്നവർക്കുമുള്ള ഏറ്റവും നല്ല ഉത്തരം ഇതാകുന്നു, ഖുറാൻ താരതമ്യതയിൽ കുറവായിരിക്കുന്നു. ക്രിസ്തുമതത്തെക്കാളും മുഹമ്മദീയ മതം പ്രമുഖമായതും അതിവേഗതയോടും കൂടിയതാണെന്നുള്ള അവകാശം ശുദ്ധമായും വാഗ്ജാലമാകുന്നു. അതൊരു ഭാവനയാകുന്നു എന്ന് ഞാൻ കരുതുന്നു. ഈ ലേഖകൻ സഭയ്ക്ക് അവകാശപ്പെട്ടിരിക്കുന്ന അത്ഭുത പ്രവൃത്തികളുടെ ഒരു മർമ്മപ്രധാനമായ കാര്യത്തെ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ ഇവിടെ വീണ്ടും നാം ഈ ലേഖകന്റെ ആത്മാർത്ഥതയെ സംശയിക്കുന്നു. കാരണം സൗത്ത് ആഫ്രിക്കയിലുള്ള മുഹമ്മദിയരുടെ മുമ്പാകെ ബഹുമാന്യനായ വില്യം ബ്രണഹാം ചെയ്ത അത്ഭുത പ്രവൃത്തികളെയും 10,000-ഓളം ജനങ്ങൾ ക്രിസ്തുവിനെ അവരുടെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തതിനെ ആർക്ക് സൂചിപ്പിക്കാനും വാദപ്രതിവാദം നടത്താനും കഴിയും?
Under the ministry of William Branham at Durban, South Africa.
സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിലും ലോകത്തെല്ലായിടത്തും കൂടിയുള്ള വില്യം ബ്രണഹാമിന്റെ ശുശ്രൂഷയിലും അല്ലെങ്കിൽ ഈസ്റ്റ് ആഫ്രിക്കയിൽ ടി എൽ ഓസ്ബോണിന്റെ ശുശ്രൂഷയിലും അത് നടന്നിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ 100% ബില്ലി ഗ്രഹാമിന് വേണ്ടി നിൽക്കുന്നു. ഈ ചോദ്യത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരിക്കുകയും ഈ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നതായ ചോദ്യങ്ങൾ യാതൊരു വിലയില്ലാത്തതുമാകുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യേ അദ്ദേഹം എന്നോട് പറഞ്ഞു, നാം മതഭ്രാന്തരാണെന്നും നാം എന്താണ് ചെയ്യുന്നത് നമുക്കറിയില്ല എന്നും പറഞ്ഞു. അവർക്കത് അവരുടെ സ്വന്തം വർത്തമാന പത്രങ്ങളിൽ ദൈവം തന്നെ അത് ചെയ്തു എന്ന് സാക്ഷീകരിക്കേണ്ടി വന്നു. ദൈവം ഇതിനു മുമ്പായിരുന്നതുപോലെ അതേ ദൈവം തന്നെ ഇന്നുമാകുന്നു. അവർ അത് വിശ്വസിക്കുകയോ അത് കാണുകയോ ചെയ്തിട്ടുണ്ടാകില്ല എന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്. ഇത് മറിഞ്ഞിരിക്കുന്നില്ല. ഇതൊരു മൂലക്ക് രഹസ്യമായി ചെയ്തിട്ടില്ല. 1000-10000 ജനങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് അത് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. അവിടേക്ക് കാലുകൾ വളഞ്ഞു മുടന്തനായ ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജീവനെക്കുറിച്ചും എന്ത് സംഭവിച്ചിരുന്നു എന്നുള്ളതിനെയും കുറിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ 10000 മുസ്ലിംകാർ നേരെ തറയിലേക്ക് വീണിട്ട് യേശു ക്രിസ്തുവിനെ അവരുടെ വ്യക്തിപരമായ രക്ഷിതാവായി സ്വീകരിച്ചു. നമുക്കിപ്പോഴും ടി എൽ ഓസ്ബോൺമാരും മറ്റുള്ളവരും ഉണ്ടായിട്ട് അവർ ആടുകളുടെ ആഹാരം കൊടുക്കുന്നു. സഹോദരൻ ഓസ്ബോൺ ഇതുവരെയും ആ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് എത്തിയിട്ടില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. അവരിപ്പോഴും സർവപ്രബലമുള്ളവരാണെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ നമുക്കിപ്പോഴും ആടുകളെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. അവർക്കത് എഴുതി മനസ്സിലാക്കേണ്ടതായി വന്നു എന്നറിയുന്നത് എനിക്ക് ഉപകാരമാണ് ചെയ്തത്. അവർക്കത് ആവശ്യമില്ല എന്ന് അവർ വിചാരിക്കുന്നു. അവർ അതിൽ നിന്ന് മാറിപ്പോകുകയും മുഖം തിരിച്ചു കളയുകയും ചെയ്തിട്ട് ആ കാലങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയുന്നു. അവർ അപ്രകാരം ചെയ്യുമോ എന്ന് മുസ്ലിംകാർ ചോദിച്ചു. എങ്കിൽ മുഴുവൻ ബൈബിളും കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും തെറ്റാണ്. നിങ്ങളൊരു മനുഷ്യനെ ആരാധിക്കുന്നു. ആ മനുഷ്യൻ മരിച്ചു പോകുകയും അവന്റെ പേര് യേശുവെന്നുമാകുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവൻ മരിച്ചു പോകുകയും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയപ്പെടുന്ന യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവർക്കത് ദർബാനിൽ വെച്ച് നടന്ന യോഗത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. അവിടെ അവൻ സ്വയമായി നിന്നുകൊണ്ട് ഇതിനു മുമ്പ് ചെയ്തിരുന്ന അതേ കാര്യങ്ങളെ ചെയ്തിട്ട് അവർക്ക് തെളിയിച്ചു കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇപ്പോൾ വിഭാഗീയ സഭകൾക്ക് തന്നെയും ഇതെഴുതിയ വ്യക്തി തന്നെ തിരികെ വന്നിട്ട് തനിക്ക് ബൈബിളിലെ ഉപദേശങ്ങളുടെ ചുവട് പിടിച്ചു പോകേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞു. ഈ വ്യക്തിക്ക് തന്നെ അത് തന്റെ പത്രത്തിൽ എഴുതേണ്ടതായി വന്നു. എങ്കിൽ ഇതൊന്നും പരിഗണിക്കപ്പെടാതെ ദൈവം അവരെ കൊണ്ട് തന്നെ ദൈവത്തെ പുകഴ്ത്തുവാൻ ഇടയാക്കും. അത് ശരിയാണ്. അവൻ അവരെ കൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ആയാലും അവനെ
പുകഴ്ത്തും.
ഇപ്പോൾ നമുക്കിവിടെ രോഗിതയായ ഒരു ബാലികയുണ്ട്. അത് നിങ്ങളുടെ കുട്ടിയാണോ? എന്താണ് ആ കുട്ടിക്ക് അസുഖം സഹോദരി? എന്താണ് മാഡം? തലച്ചോറിൽ രക്തസ്രാവമാകുന്നു. ഓ അതെ, അവൾ രോഗിയായിട്ട് ഓഗസ്റ്റിൽ 4 മാസമാകും. ഓ, അത് മെറിംഗോയിലോ അല്ലെങ്കിൽ അവിടെ അടുത്തെവിടെയെങ്കിലുമാണോ? പാവോലിയാകുന്നു. എങ്കിൽ പിന്നെ ആ പെൺകുട്ടി ഇതാകുന്നു. ഒരു കാര്യം മാത്രമേ ഈ കുട്ടിയെ രക്ഷിക്കാൻ കഴിയാവുന്നതായിട്ടുള്ളൂ. അത് അവളെ അറിയുന്ന ദൈവമാകുന്നു. ഓ, അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. സഹോദരൻ നെവിൽ, നിങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരുന്നു? സഹോദരൻ നെവിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം തൊട്ട് അവളിൽ വ്യത്യാസമുണ്ടായിരിക്കുന്നു. ഇപ്പോഴും ആടുകളുടെ ആഹാരത്തെ നൽകാൻ അറിയാവുന്ന ഇടയന്മാരുണ്ട്. അവിടെ കസേരയിൽ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് എന്താണ് കുഴപ്പം? അത് ക്യാൻസർ ആകുന്നു.
If I just asked you something, maybe right here, how many here has been healed of cancer? Raise up your hands.
ഞാൻ എന്തെങ്കിലും നിങ്ങളോട് ചെയ്യുന്നതിനായി അപേക്ഷിച്ചാൽ നിങ്ങൾ ചെയ്യുമല്ലോ. ഇവിടെ ക്യാൻസർ രോഗം സൗഖ്യപ്പെട്ടവരായിട്ടുള്ളവർ കൈകളെ ഉയർത്തുക. ഇവിടേക്ക് നോക്കൂ സഹോദരി.
God is the healer, we know that.
ദൈവം രോഗശാന്തിക്കാരനാകുന്നുവെന്ന് നമുക്കറിയാം. ഞാൻ നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ട് നിങ്ങളുടെ തലച്ചോറിലെ രക്തസ്രാവവും ആ സ്ത്രീയുടെ ക്യാൻസറും എടുത്തു മാറ്റി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് തെറ്റാണ് പറയുന്നത്.
But I know one thing. There was a bear.
എന്നാൽ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ ഒരു ദിവസം ഒരു കരടിയും ഒരു ക്യാൻസറും ഒരു മുഴയും ഒരന്ധതയും മരണം തന്നെ ഒരു ദിവസം പിടികൂടുകയും ഞാൻ ദൈവത്തിന്റെ ശക്തിയുമായി ചെന്നിട്ട് അതിനെ കൊല്ലുകയും ആട്ടിൻകുട്ടിയെ തിരികെ കൊണ്ടുവരികയും ചെയ്തു എന്ന് എനിക്കറിയാം. അങ്ങനെ ഇന്ന് നാം എന്തെങ്കിലും ഒരു വലിയ കാര്യവുമായിട്ട് പോകുന്നില്ല. എന്നാൽ ഞാൻ പ്രാർത്ഥനയുടെ സാധാരണമായ കവണയുമായി പോകുന്നു. ദൈവം അവളെ തിരികെ കൊണ്ടുവരും.
You believe that, don't you, sister? You believe too, don't you, sister?
Yes.
How many of you believe with your heart now?
Amen.
You bow your heads while I go to pray.
നിങ്ങളത് വിശ്വസിക്കുന്നില്ലേ സഹോദരി? നിങ്ങളും അത് വിശ്വസിക്കുന്നില്ലേ സഹോദരി? ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവരായി എത്ര പേരുണ്ട്? ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലകളെ വണങ്ങുക. സ്നേഹവാനായ പിതാവേ, ഒരു യൗവനക്കാരിയായ സൗന്ദര്യവതിയായ സ്ത്രീ, നീ അവളെ സഹായിക്കാതെ ഒരിക്കലും നടക്കാനോ അല്ലെങ്കിൽ ചുറ്റിത്തിരിയുവാനോ കഴിയാതെ ഇവിടെ കിടക്കുന്നു. ശത്രു അവളെ പിടിച്ചിരിക്കുകയും അവളൊരു ഡോക്ടറിന്റെ സഹായത്തിനും അപ്പുറത്തായിരിക്കുന്നു. ശത്രു അവളെ അത്രമാത്രം കുടഞ്ഞ് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് ഒരു ഡോക്ടറിന് പോലും യാതൊന്നും ചെയ്യാൻ കഴിയാതെ വന്നിരിക്കുന്നു. എന്നാൽ കർത്താവേ, അവൾ നിന്റെ സഹായത്തിന് അപ്പുറത്തായിരിക്കുന്നില്ല. നിനക്ക് അവളുടെ മേൽ നിന്റെ കരങ്ങളെ വയ്ക്കാവുന്നിടത്തിപ്പോൾ അവളായിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ യുവതിയുടെ മേൽ കൈവയ്ക്കുകയും ഈ തലച്ചോറിലെ രക്തസ്രാവത്തെ ഞാൻ ഖണ്ഡിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവളുടെ സാധാരണമായ അവസ്ഥയിലേക്ക് ഞാൻ അവളെ തിരികെ വിളിക്കുന്നു. അവൾ ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കട്ടെ. അവൾ സൗഖ്യപ്പെട്ടി പള്ളിയിലേക്ക് കടന്നു വരുന്ന മറ്റേതൊരു വ്യക്തിയെയും പോലെ ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് കടന്നു വന്ന് പുറത്തു പോകാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് അപ്രകാരമാകട്ടെ. അവളുടെ തലമുടി പൊഴിയുന്നത് പോലെ കുറച്ച് സമയത്തിന് ശേഷം അവൾ ആ ദേശത്തെത്തിയിരിക്കുകയും അവിടെ ഞാൻ യൗവനക്കാരെ മാത്രമല്ലാതെ വൃദ്ധരായവരെ ഇനിയും കണ്ടിരുന്നില്ല. എന്നാൽ അവളുടെ പ്രിയപ്പെട്ടവരും അവരെ സ്നേഹിക്കുന്നവരും ഇവിടെയിരുന്ന് കരയും. ഒരു വലിയ ശത്രു അവളെ പിടികൂടിയിരിക്കുകയും ഒരു ഡോക്ടറിന്റെ സഹായത്തിനപ്പുറത്തായി കുടഞ്ഞു കളയുകയും ചെയ്തിരിക്കുന്നു. അതൊരു ഭയാനകരമായ ക്യാൻസറിന്റെ സിംഹമാകുന്നു. ദൈവമേ, ഞാൻ അവളുടെ പിന്നാലെ പോകുന്നു. ഞാൻ അവളെ തിരികെ കൊണ്ടുവരുന്നതിനായി വരുന്നു. ഒരിക്കലും തോൽപ്പിക്കപ്പെടാത്ത ക്രിസ്തുവിന്റെ നാമത്തിൽ അവന്റെ രാജദൂതനായ ഞാൻ ക്യാൻസർ എന്ന ഈ സിംഹത്തെ കൊല്ലുന്നു. അതവളെ വിട്ടുമാറിയിട്ട് അവൾ സൗഖ്യപ്പെടുകയും ദൈവത്തിന്റെ ആദരവിനും മഹത്വത്തിനുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വളരെ വർഷങ്ങൾ ജീവിച്ചിരിക്കുവാനിടയാകട്ടെ. ഇപ്പോൾ സ്വർഗീയ പിതാവേ, ഇതൊരു വലിയ ആയുധമോ ഒരു തേച്ചുമിനുക്കിയ കുന്തമോ ഒരു പ്രാസംഗികന്റെ ശബ്ദാവലിയോ ഭാഷയോ അല്ല, എന്നാൽ ഒരു സാധാരണമായ വിശ്വാസത്തിന്റെ കവണ മാത്രമാകുന്നു. ഞാൻ ഈ പ്രാണനു വേണ്ടിയും ഡോക്ടർമാർക്ക് സഹായിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തായി ക്യാൻസർ എന്ന ശത്രു അവളെ പിടിച്ചിരിക്കുന്ന അവളുടെ ശരീരത്തിനുമായി വരുന്നു. കർത്താവേ, ഇന്ന് രാവിലെ അവളെ പച്ചയായ പുൽപ്പുറത്തേക്കും നിശ്ചല ജലത്തിന്റെ അടുത്തേക്കും തിരികെ കൊണ്ടുവരുന്നതിനായി ഞാൻ വരുന്നു. വിജയദാവായ യേശുവിന്റെ നാമത്തിൽ അവന്റെ രാജദൂതനായി ഞാൻ കലർപ്പില്ലാത്ത വിശ്വാസമായിട്ട് വരികയും നാം ഇപ്പോൾ നടത്തിയ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവൾ തിരികെ കൊണ്ടുവരപ്പെടുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അപ്രകാരമായിരിക്കട്ടെ. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ തലകളെ ഉയർത്തുമോ? ഈ ജനങ്ങൾക്ക് തീരെ സുഖമില്ലാതെ ഇരിക്കുന്നുവെന്ന് പാസ്റ്റർ ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവർ ശരിയായിക്കൊള്ളും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും തെറ്റുകയില്ല. നാം അവർക്ക് വേണ്ടി പോകുന്നു. അവർക്കിപ്പോൾ ഒരു സ്നാന ശുശ്രൂഷയുണ്ട്. കൂടാതെ കുറച്ചാളുകൾക്ക് തിരികെ പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ആരാധനയുണ്ട്. ഇന്ന് രാത്രിയിലെ യോഗത്തിലെത്താൻ കഴിയാതെ ആരെങ്കിലും ഇവിടെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യക്കാരായിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ സംബന്ധിക്കാൻ കഴിയാതെ ആയിട്ടുള്ളവർ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരുമോ? ഇന്ന് രാത്രിയിൽ ഒരു പ്രാർത്ഥനയുടെ നിലയിൽ നിന്നും കൂടുതൽ സമയം എനിക്കപ്പോൾ ലഭ്യമാകും. അവർക്ക് ഈ ജനങ്ങളെ സ്നാനപ്പെടുത്തേണ്ടതായിട്ടുമുണ്ട്. നിങ്ങൾക്കൊരു ബാലൻ അവിടെയുണ്ടോ? ശരി സഹോദര, വളരെ നന്ദിയുണ്ട്. ഞാനിതിപ്പോൾ വായിക്കണമോ അതോ കുറച്ച് നേരത്തിന് ശേഷം വായിക്കണമോ? നന്ദിയുണ്ട് ശ്രീമാൻ. ഇപ്പോൾ ഒന്നോ രണ്ടോ നിമിഷം കൂടി നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയാൽ അതിനുശേഷം സ്നാന ശുശ്രൂഷയുണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ അത് കാണുന്നതിന് ആഗ്രഹിക്കുന്നതായി ഞാൻ അറിയുന്നു. ഇന്ന് രാവിലെ സ്നാനപ്പെടുന്നതിനായി ആഗ്രഹിക്കുന്നവർ, സ്ത്രീകൾ വസ്ത്രങ്ങൾ മാറുന്നതിനായി ഈ വശത്തേക്കും പുരുഷന്മാർ മറ്റേ ഭാഗത്തേക്കും പോകുക. ഞാൻ രോഗികളായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സ്നാന ശുശ്രൂഷയ്ക്കായി തയ്യാറായിക്കൊള്ളുക. ഇന്ന് രാത്രിയിൽ അവർ കടന്നു വരുന്ന ഉടനെ തന്നെ ഞാൻ പ്രാർത്ഥനയുടെ നിരക്കായി ശ്രമിക്കുന്നതാണ്. ഇന്ന് രാത്രിയിൽ നാം എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നും തുടങ്ങുന്നതാണ്. നിങ്ങൾക്ക് പോകുന്നതിനായി ഒരു സഭയില്ലെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് കടന്നു വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായ സഭയും പാസ്റ്ററുമുണ്ടെങ്കിൽ നിങ്ങൾ പിന്താങ്ങുന്ന നിങ്ങളുടെ വിലയേറിയ സഭയിൽ സംബന്ധിക്കുക. ഈ സമയത്ത് വീടുകളിലേക്ക് പോകുന്നതിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളോടൊപ്പമായിരിക്കുക. നിങ്ങൾ ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരായിരിക്കും. സഹോദര, നിങ്ങളും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണോ? എന്താണ് നിങ്ങളുടെ അസുഖം? ഉയർന്ന രക്തസമ്മർദ്ദമാകുന്നു. ബാക്കിയുള്ളവരായി നിങ്ങൾ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ തലകളെ വണങ്ങുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നതിനായി ആഗ്രഹിക്കുന്നു. പിതാവേ, ഈ ചെറിയ ആട്ടിടയന്റെ കവണയായ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അത് സിംഹത്തെ അതിന്റെ മുട്ടിൽ കൊണ്ടുവരികയും ആ കുഞ്ഞാട് അതിന്റെ കൈകളിൽ നിന്ന് വലിച്ചെടുക്കപ്പെടുകയും അതിന്റെ അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ തിരികെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ സഹോദരനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അവനെയും സുരക്ഷിതമായി കൊണ്ടുവരണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവന്റെ ശരീരത്തിലെ രക്തസമ്മർദ്ദവും അതുപോലെയുള്ള അസുഖങ്ങളും അവന്റെ ശരീരത്തിൽ നിന്നും നിർത്തലാക്കണമേ. കർത്താവെ, ഞാൻ അവന്റെ പിന്നാലെ അവനെ തിരികെ കൊണ്ടുവരുന്നതിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പോകുന്നു. ഇത് അതുപോലെ തന്നെ ആയിരിക്കാനിടയാകട്ടെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദര. നിങ്ങളൊരു അന്ധനായ കുട്ടിയെയും എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കാണുന്നു. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തീരെ സുഖമില്ലാതെ ഞാൻ ഛർദ്ദിക്കുകയായിരുന്നു. കഴിയുമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം വിട്ടുപോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓർത്തു, ദൈവമേ, ആരെങ്കിലും പുറത്തു നിൽക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? എന്റെ ഭാര്യ പറയും, ബില്ലി, ഒരു വൃദ്ധനായ മനുഷ്യൻ നിങ്ങളെ കാണുന്നതിനായി പുറത്തു നിൽക്കുന്നു. അവിടെ ഇതാ ഒരു കഷണ്ടി തലയോടുകൂടിയും മുഖത്ത് നരച്ച താടിയോടും കൂടി ഒരു മനുഷ്യൻ എന്റെ അടുക്കിലേക്ക് വന്നിട്ട് നിങ്ങൾ സഹോദരൻ ബ്രണഹാമാണോ എന്ന് ചോദിക്കും. ഞാൻ പറയും, അതെ ശ്രീമാൻ, ഞാനാകുന്നു. എന്റെ പേര് ഷിമോൻ എന്നാകുന്നു. അദ്ദേഹം തന്റെ കരങ്ങൾ എന്റെ മേൽ വെച്ചിട്ട് ഒരു നിമിഷം എന്നെ നോക്കിയിട്ട് സഹോദരൻ ബ്രണഹാം, നിങ്ങളൊരു വിശ്വാസിയാണോ എന്ന് ചോദിക്കും. അതെ, ഞാനാകുന്നു. എങ്കിൽ നിങ്ങൾ സുഖപ്പെട്ടുകൊള്ളുമെന്ന് അദ്ദേഹം പറയുകയും അത് ബൈബിളിലെ ഷിമോൻ പത്രോസ് ആകുന്നുവെങ്കിൽ ഞാനത് എത്രമാത്രം വിലമതിക്കും. അദ്ദേഹത്തിന് എന്നോട് അധികം പറയേണ്ടി വരികയില്ല. അവന്റെ കൈകൾ എന്റെ മേൽ ഒരു വട്ടം വെക്കുക മാത്രം ചെയ്താൽ മതി, ഞാൻ സുഖം പ്രാപിക്കും. അതിനുശേഷം ഞാൻ ആ സ്ഥാനത്ത് ദൈവസഹായത്താലും ദൈവകൃപയാലും വരുമ്പോൾ 1000-ഉം 10,000-ഉം ജനങ്ങൾ ഞാൻ അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതേ കാര്യം തന്നെ അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ, എങ്കിൽ എനിക്ക് കഴിയാവുന്നത്രയും പേരുടെ അടുക്കൽ എന്നെ എത്തുവാനിടയാക്കണമേ. ശിമോനോ അല്ലെങ്കിൽ പൗലോസോ അവരിൽ ആരെങ്കിലും തന്നെ എന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ സഹോദരൻ ബ്രണഹാമാണോ? അതെ എന്ന് ഞാൻ പറയും. അപ്പോൾ അവർ അവരുടെ കൈകൾ എന്റെ മേൽ വെച്ചിട്ട് എന്നെ നോക്കിക്കൊണ്ട് പറയും, ശരി സഹോദരൻ ബ്രണഹാം, എഴുന്നേറ്റ് നടന്നുകൊള്ളുക. അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കുകയും തീർച്ചയായും സുഖപ്പെടുകയും ചെയ്യും. സഹോദര, എന്റെ ധൈര്യം എന്നെ അവിടെ വെച്ച് തന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ സൗഖ്യപ്പെടാൻ പോകുകയാണെന്ന് ഞാൻ പറയും. അതെ ശ്രീമാൻ, അതേ കാര്യം തന്നെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നു. അത് തന്നെ ചെയ്യുന്നതിനാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. നിങ്ങളുടെ മേൽ കൈവച്ചിട്ട് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കും. ഈ ബാലൻ എന്നെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ ഈ ബാലനോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നു. അവനൊരു അന്ധനായ കുട്ടിയാകുന്നു. ഈ കുട്ടിക്ക് അന്ധനായിട്ട് എത്ര നാളുകളായി? ജന്മം മുതലേ അന്ധനാകുന്നു. പാവം കുട്ടി. ഓ, എന്നാൽ നീ ഒരു മെടുക്കനായ നല്ല ബാലനാകുന്നുവല്ലോ. ഓ കൃപാലുവായ ദൈവമേ, ഡോക്ടർമാർക്ക് കൈയെത്താൻ കഴിയുന്നതിനും അപ്പുറത്ത് ജന്മം മുതലേ ഈ ബാലൻ അന്ധനായി ജനിക്കുകയും ഈ സുന്ദരനും പ്രിയമേറിയവനുമായ കുട്ടിക്ക് കാണാൻ കഴിയാതെയും ഇരിക്കുന്നു. ഈ കൊച്ചുകുട്ടിക്ക് ജീവിതത്തിൽ ഒരവസരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോക്ടറിന് കയ്യെത്താവുന്നതിനും അപ്പുറത്തേക്ക് ശത്രു അവനെ കുടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഇന്ന് രാവിലെ സമയം ഞാൻ അവന്റെ പിന്നാലെ വരുന്നു. ദൈവമേ, ഈ ചെറിയ സാധാരണമായ പ്രാർത്ഥനയുടെ കവണ അവനെ തിരികെ കൊണ്ടുവരും. പിശാചായ ശത്രുവിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എതിരേൽക്കുകയും ദൈവത്തിന് വേണ്ടി ഈ ബാലനെ ഞാൻ അവകാശപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടി ഞാൻ അവന്റെ കാഴ്ച അവകാശപ്പെടുകയും സാത്താൻ അവനിൽ നിന്നും അപഹരിച്ചത് അവന് തിരികെ കൊടുക്കുകയും ചെയ്യുന്നു. അവനത് പ്രാപിക്കുവാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതുപോലെ ആയിരിക്കുകയും ഞാനത് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരി, സംശയത്തിന്റെ ഒരു അംശം പോലും നിങ്ങളിൽ ഉണ്ടായിരിക്കരുത്. ഈ ബാലൻ കാഴ്ച പ്രാപിച്ച് സുഖപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ അവനെ സഭയിലേക്ക് തിരികെ കൊണ്ടുവന്ന് അവനെ കാണാൻ കഴിയുമെന്ന് ജനങ്ങളെ കാണിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവന് കാഴ്ച കൊടുത്തിരിക്കുന്നു.
Lord Jesus, delay this little one that we have offered so much prayer for. But this one not coming yet.
കർത്താവായ യേശുവേ, ഈ കൊച്ചുകുട്ടിക്ക് വേണ്ടി ഞങ്ങൾ വളരെയധികം പ്രാർത്ഥനകൾ അർപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് രാവിലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എനിക്ക് നൽകിയിരിക്കുന്ന കവണയുമായി ഞാനിതാ വരുന്നു. കർത്താവേ, നിന്റെ ശക്തിയാൽ ക്യാൻസറിന്റെ വായിൽ നിന്നും മരണത്തിന്റെ വായിൽ നിന്നും അവർ മരിച്ച് താണത്തെ മരവിച്ചിട്ട് മരിച്ചുപോയെന്ന് പ്രഖ്യാപിച്ചതിന്റെയും ശേഷം അവരെ ജീവിപ്പിക്കുന്നതിന് നീ ഇതിനെ കൊണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ടല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ ശത്രുവിന്റെ പിന്നാലെ വരുന്നു. കർത്താവെ, അവളെ വീണ്ടും നല്ല ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണമേ. ഇത് അനുവദിച്ചു തരണമേ. ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഇത് അപ്രകാരമായിരിക്കട്ടെ. മഹിളെ, നിങ്ങളും രോഗിയാണോ? നിങ്ങളൊരു വിശ്വാസിയാണോ? കർത്താവെ, ഞാൻ അവളെ ഈ കവണയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് അവളെ വിട്ടുപോകുകയും ഒരിക്കലും തിരികെ വരുവാനും ഇടയാക്കരുതേ. അതേ ചെറിയ കവണ തന്നെ അത് പോയി സഹോദരൻ ഹാർലിയെയും നിങ്ങളുടെ മകളെയും നിങ്ങളുടെ കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ സ്വർഗീയപിതാവേ, ഞാൻ ശത്രുവിന്റെ പിന്നാലെ നീ എനിക്ക് നൽകിയ ഈ കവണയുമായി വരുന്നു. കാരണം നീ പറഞ്ഞു, നീ ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിച്ചിട്ട് നിന്റെ പ്രാർത്ഥനയിൽ നീ സത്യസന്ധനായിരുന്നാൽ ആ ചെറിയ കല്ല് കൊല്ലുന്ന സ്ഥാനത്തേക്ക് പോകും. കർത്താവെ, ഞാൻ അവളുടെ അപേക്ഷ അയക്കുമ്പോൾ അത് പോകുവാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അപ്രകാരമായിരിക്കാൻ ഇടയാക്കണമേ. ആമേൻ. ശരി സഹോദരി, ഭയാശങ്കകൾ ഡോക്ടറിനെത്താവുന്നതിനും അപ്പുറത്താകുന്നു. നിങ്ങളെ ശാന്തമാക്കുന്നതിന് അവർക്ക് എന്തെങ്കിലും തരാൻ കഴിയും. അതിനുശേഷം അത് നിങ്ങളെ കൂടുതൽ വഷളാക്കും. അതെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇന്ന് രാവിലെ നാം അതിന് പിന്നാലെ പോകുന്നു. പുറത്തേക്ക് പോയിട്ട് നിങ്ങളെ തിരികെ കൊണ്ടുവരുന്നു.
Little stones, F-A-I-T-H.
Yes.
In the slingshot of prayer.
കർത്താവ് യേശുവെ, അഞ്ച് ചെറിയ കല്ലുകളും അത് എഫ് എ ഐ ടി എച്ച് ആയ വിശ്വാസവും പ്രാർത്ഥനയുടെ കമണിയുമാകുന്നു. ഭയാശങ്കകളുടെ പിടിയിൽ നിന്നും ഞാൻ എന്റെ സഹോദരിയെ തിരികെ കൊണ്ടുവരുന്നു. ഞാൻ അവളെ സമാധാനത്തിലേക്കും പച്ചയായ പുൽപ്പുറത്തേക്കും നിശ്ചല വെള്ളത്തിനരികിലേക്കും കൊണ്ടുവരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇത് ചെയ്യുന്നു. ആമീൻ. പിതാവായ ദൈവമേ, ഈ ബാലികയ്ക്ക് മാംസപേശികളുടെ നീണ്ടു നിൽക്കുന്ന തളർച്ചയുടെ രോഗമല്ലെന്ന് അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. എന്നാൽ എന്തു തന്നെയായാലും അത് കർത്താവെ ഇപ്പോഴും നിന്റെ പരിധിയിലാകുന്നു. ഞാൻ വിശ്വാസത്തിന്റെ കമണയിൽ ഈ കല്ലുമായി വരുന്നു. എനിക്കറിയാവുന്നത്രയും ശക്തിയിൽ ഞാൻ ഈ കല്ലെറിയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് അടിക്കുവാൻ ഇടയാക്കണമേ. അങ്ങനെ ഇത് സുഖപ്പെടുവാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇത് ചെയ്യുന്നു. ഈ ചെറുപ്പക്കാരിയെ മാതാവ് അവളുടെ സന്താനത്തെ ഞാൻ സംസാരിച്ചതായ അമോത്തമേറിയ ദേശത്ത് കണ്ടുമുട്ടുന്നതിന് ആഗ്രഹിക്കുന്നു. ഈ മാതാവിനെയും മറ്റൊരു കുട്ടിയെ കൂടി വളർത്താൻ കഴിയില്ല. ആ കുട്ടിക്ക് നിന്റെ സഹായത്തെ കൂടാതെ ദീർഘനാൾ വളരുവാനും കഴിയില്ല. എന്നാൽ എനിക്ക് കഴിയാവുന്നത്രയും ശക്തിയും ലക്ഷ്യവും എടുത്ത് ഞാൻ ശത്രുവിന്റെ നേരെ കവണയുമായി വരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ കവണ എറിയുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനായി അവൾ സൗഖ്യം പ്രാപിക്കാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. ഓ, അത് വളരെ നന്നായിരിക്കുന്നു. എനിക്ക് സന്തോഷമുണ്ട്. ആ ശുശ്രൂഷ ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയായിരിക്കണം. അത് പ്രവൃത്തികളെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. സ്വർഗീയ പിതാവേ, സാത്താനി മാതാവിനെ ഡോക്ടർമാർക്ക് എത്താവുന്നതിനും അപ്പുറത്തായി കുറഞ്ഞിരിക്കുന്നു. കർത്താവേ, അവർക്കൊരു മരുന്ന് മാത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ട് അത് അവളെ വലിച്ചു കീറുക മാത്രം ചെയ്യുകയും അവളെ എവിടെയാണെന്ന് കഷ്ടിച്ച് തന്നെ അറിയുന്നതിനും ഇടയാക്കുന്നു. അതിനുശേഷം അവർക്ക് ബോധം വരുമ്പോൾ കൂടുതൽ മോശമായ അവസ്ഥയിലാകുന്നു. എന്നാൽ ഞാൻ വിശ്വാസത്തിന്റെ കവണയിൽ ഒരു കല്ലുമായി നേരെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് ഉന്നമിച്ചുകൊണ്ടുവരുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി അവളുടെ ഭയാശങ്കകളെ അവളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എടുത്തു കളയണമേ. ആമീൻ.
Brother George laying there dying not long ago. I see what a faith did for him.
സ്നേഹവാനായ ദൈവമേ, സഹോദരൻ ജോർജ് മരിക്കുന്ന അവസ്ഥയിൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് കിടന്നിരുന്നു. എന്തൊരു വിശ്വാസമാണ് അദ്ദേഹത്തിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് ഞാൻ കണ്ടിരുന്നു. കർത്താവേ, ഇപ്പോൾ അദ്ദേഹത്തിന് വാദരോഗമാകുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു കോർട്ടിസോണോ അല്ലെങ്കിൽ ഒരു വേദന മാറ്റുന്ന മരുന്നോ കൊടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അത് ഈ രോഗത്തെ എടുത്തു കളയുകയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥനയെ ലക്ഷ്യമാക്കുന്നു. അദ്ദേഹം സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് പോകുവാൻ ഇടയാക്കണമേ. നന്ദിയുണ്ട് സഹോദര. പ്രിയേ, നിങ്ങൾക്ക് എന്തുണ്ട് വിശേഷം? ഓ, കേൾവിയില്ല. നിങ്ങൾക്ക് ശരിക്ക് കേൾക്കാൻ കഴിയുമോ? ഹാ അതെ, അത് മനുഷ്യന്റെ ചിന്താപരിധിക്കും അപ്പുറത്താകുന്നു. നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊരു സുന്ദരിയായ മഹിളയെ ഈ ദിവസങ്ങളിൽ ഒന്നിൽ അവിടെ കാണും. നിങ്ങൾ എന്നേക്കുമായി പിന്നെ യൗവനക്കാരിയാകും. ഇപ്പോൾ അവന്റെ മഹത്വത്തിനായി നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നിങ്ങളുടെ മകനാണോ? നിങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലേ? ഓ, അവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. ഓ, അതാകുന്നു. വ്യസനത്താൽ നിങ്ങൾ ദുർബലയാകുന്നു. അതെ പ്രിയ സഹോദരി, നിങ്ങൾക്ക് നന്നായി അനുഭവപ്പെടുന്നിടത്ത് നിങ്ങളാകുന്നതിന് ഞാനും ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലത്തെ ദർശനത്തെ അവർ കേട്ടിരുന്നുവോ? എങ്കിൽ നിങ്ങൾ അവർക്കത് പറഞ്ഞു കൊടുക്കുക. എന്താണ് സംഭവിച്ചതെന്ന് അവർ നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങളുടെ ഇവിടുത്തെ ശ്വാസത്തിനും അപ്പുറത്ത് ആ വിലയേറിയ ബാലൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ അവനെ പോലെ യൗവനത്തിലാകും. സ്നേഹം സ്നേഹം മാത്രമാകും. സ്വർഗീയ പിതാവേ, ജീവിതത്തിന്റെ ഓട്ടം ഓടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അധികം ശേഷിച്ചിട്ടില്ല. അവരുടെ വിലയേറിയ മകൻ ആ നദിക്കപ്പുറെ. അവൻ ഒരു വട്ടം തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞാൽ അവൻ പറയും, കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം. കർത്താവേ, അവൾ വള്ളത്തിനായി കാത്തിരിക്കുകയും അതവളെ മഞ്ഞിൽ കൂടി ആ മഹത്വമേറിയ ദേശത്തെത്തിക്കുകയും ചെയ്യും. പിതാവെ, അവളെ അനുഗ്രഹിക്കുകയും അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആ നദിക്കപ്പുറെ അതൊരു മഹത്തായ സംയോജനമാക്കണമേ.